നിങ്ങൾക്ക് വിലക്കുകൾ കൊണ്ട് പവിത്രമാക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ. ഒന്ന്, ദൈവിക വ്യവസ്ഥയിൽ നിങ്ങൾ മറ്റൊന്നിനെയും പങ്കുചേർക്കരുത്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കാനൊന്നുമല്ല. അള്ളാഹുവിന്റെ നിയമനിർമ്മാണങ്ങളിൽ, അവന്റെ വ്യവസ്ഥയിൽ, മാർഗനിർദ്ദേശങ്ങളിൽ മറ്റൊരാൾക്ക് പങ്കുകൊടുക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് പുറമെ മനുഷ്യനിർമ്മിത ഗ്രന്ഥം ഉണ്ടാക്കുക, അതന്നെ ശിർക്ക്. അള്ളാഹിന്റെ ബുക്കാണോ മനുഷ്യനിർമ്മിത ബുക്കാണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ ബുക്കിന്റെ കൂടെ മനുഷ്യനിർമ്മിതമായ ഒരു ബുക്കും കൂടി കൂട്ടിയാൽ അതന്നെ ശിർക്ക്. അല്ലാതെ മൊഹിദ്ദീൻ ശേഖരെ കാക്കണേയും പതിരിങ്ങളെ കാക്കണേ, അതൊക്കെ ചെറിയ ശിർക്കേ ആവണുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ശിർക്ക് ലുൽമൊന്നുമല്ല, ആ ശിർക്ക് അറിവില്ലായ്മ ആവണുള്ളൂ. ലുൽമാകണ ശിർക്ക് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വ്യവസ്ഥയിലും മാർഗനിർദ്ദേശങ്ങളിലും മറ്റൊന്നിനെ പങ്കുചേർക്കലാണ് ശിർക്ക്. ആ ശിർക്കാണ് ജനങ്ങൾക്ക് ലുൽമാകണത്. മറ്റത് ലുൽമാകണില്ല. അപ്പൊ ഞാൻ മഹീദ്ദീൻ ശേഖരെ കാക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ജനങ്ങൾക്ക് എന്താ ലുൽമ? നിങ്ങൾക്കൊരു ലുൽമാകണില്ല. അത് എന്റെ അറിവില്ലായ്മയേ ആവണുള്ളൂ. അത് എന്റെ അറിവില്ലായ്മയോ മാർഗനിർദ്ദേശത്തിൽ നിന്നുള്ള വ്യതിചലിക്കലേ ആവണുള്ളൂ. പക്ഷെ അത് മാനവരാശിക്ക് ലുൽമാകണില്ല. ലുൽമാകണേ ഞാൻ പറഞ്ഞു. ഞാനൊരു നുണ പറഞ്ഞാൽ അത് ഹിന്ദുവിനൊരു നുണി, മുസ്ലിമിനൊരു നുണി, ക്രിസ്തുവിനൊരു നുണി, ക്രിസ്ത്യാനിക്കൊരു നുണി, സിഖുകാരനൊരു നുണി, അമേരിക്കക്കാരനൊരു നുണി, സത്യം ഒന്നേ ഉള്ളൂ. ഈ സത്യം ഓരോരുത്തർക്കനുസരിച്ച് സത്യം വ്യാഖ്യാനിക്കാൻ പറ്റൂല. നീതി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, അത് ദൈവിക നീതി മാത്രമേ ഉള്ളൂ. എല്ലാ ഓരോരുത്തർക്കും തനിക്കനുകൂലമായി നീതിയെ വ്യാഖ്യാനിക്കുകയും തനിക്കനുകൂലമായി നീതിശാസ്ത്രം എഴുതിയുണ്ടാക്കുകയും ചെയ്താൽ അത് മാനവരാശിക്ക്, മറ്റുള്ളവർക്ക് ലുൽമായി മാറും, അക്രമമായി മാറുക. അതാണ് ഏത് പ്രശ്നങ്ങളിലും അങ്ങനെ തന്നെ. ഒരു സത്യം ഉണ്ടാവുള്ളൂ, ആ സത്യത്തിന്റെ ഒരു സത്യം, ഞാനും നിങ്ങളൊരു പ്രശ്നത്തിൽ ഒരു സത്യമേ ഉണ്ടാവുള്ളൂ. എന്റെ ഭാഗം അന്യായമായിരിക്കും, ശരിയല്ലായിരിക്കും. പക്ഷെ എനിക്കനുസരിച്ച് ആ അന്യായത്തെ ഞാൻ സത്യമായി വളച്ചൊടിക്കുക. അത് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ അത് ലുൽമായി മാറും. സത്യത്തിന്റെ ആൾക്ക് അത് ലുൽമായി മാറും, മറ്റുള്ള ജനങ്ങൾക്ക് അത് അക്രമമായി മാറും. അതാണ് ശിർക്ക് എങ്ങനെയാ ലുൽമായി മാറുക എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയാണ്. ശിർക്ക് ലുൽമാണ്. അല്ലാതെ വിളിച്ചു പ്രാർത്ഥന മാത്രമല്ല. ഇവർക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ ആകെ വിളിച്ചു പ്രാർത്ഥനയാണ്. അള്ളാഹു അല്ലാത്ത മൊഹിദ്ദീൻ ശേഖ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലോകത്ത് വലിയ അപകടമൊന്നും സംഭവിക്കാൻ പോണില്ല. വലിയ കുഴപ്പമില്ലാന്നല്ലോട്ടെ ഞാൻ പറയണം. ഇനിയും അത് വലിയ കുഴപ്പമില്ലാന്ന് സൈദലവി പറഞ്ഞു, നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. പക്ഷേ അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിന് പുറമെ മറ്റൊന്ന് ലോകത്തിന് ഉണ്ടാക്കുന്ന അത്ര അപകടമല്ലാന്നാ ഞാൻ പറയണത്. അത്ര അപകടമല്ല. പക്ഷേ ദൈവത്തിന്റെ നീതി, സത്യം, ധർമ്മം, ന്യായം, ഇങ്ങനെ ദൈവിക മൂല്യങ്ങളെ ഓരോരുത്തർക്കും അനുസരിച്ച് അവനവന് തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി അതിനെ ദുർവ്യാഖ്യാനവും ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ലോകത്തിനുണ്ടാക്കുന്ന അപകടത്തിന്റെ അത്ര ഇത് അപകടം സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിന് അതുണ്ടാക്കുന്ന അത്ര ലുൽമ് അള്ളാഹു അല്ലാത്ത ഒരാളെ പ്രാർത്ഥിച്ചാൽ അതുണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ പറയണത്. അതാണ് ഒരു നീതിശാസ്ത്രം, ഒരു ഒന്നും വേണ്ട, ഒരു അതിര് തർക്കം തന്നെ, ഒരു അയൽവാസികൾ തമ്മിലുള്ള ഒരു അതിര് തർക്കം തന്നെ. ഞാനിത് വിശദീകരിക്കില്ല, വിശദീകരിച്ച ഈ ആയത്തിൽ തന്നെ ഇപ്പൊ ഇന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പറയണില്ല. ശിർക്ക് ഒന്ന് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വാല്യതയും അതെന്താണിപ്പോ പറയണില്ല. വലാ തക്തുലു ഔലാദക്കും, മക്കളെ കൊല്ലരുത്. ലാ തഖ്റബുൽ ഫവായിഷ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ അടുക്കരുത്. ഇവർ പറയുന്ന വ്യഭിചാരം മറ്റൊന്നുമല്ല. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായോ പരോക്ഷമായോ. അല്ലാതെ അങ്ങാടി കൂടി പോയിട്ട് വ്യഭിചരിക്കരുത് എന്നല്ല. വലാ തഖ്തുലുൻ നഫ്സ, ഒരാത്മാവിനെയും അള്ളാഹു പവിത്രമാക്കിയ പരിശുദ്ധമാക്കിയ ഒരു നഫ്സിനെയും നിങ്ങൾ കൊന്നുകളയരുത്. ഇല്ലാ ബിൽ ഹക്കി, അതാണ് വലാ തഖ്തുലു ഔലാദക്കൊക്കെ വിശദീകരിക്കേണ്ടത്. വിശദീകരിക്കാതെ നിന്നാൽ തന്നെ അവസാനിക്കും. കാരണം വലാ തഖ്തുലു നഫ്സല്ലദി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വലാ തഖ്തുലു ഔലാദക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിൽ കൊട്ടും. ഒരാത്മാവിനെയും കൊല്ലരുത് എന്ന് പറഞ്ഞാൽ തന്നെ മക്കളും അതിൽ കൊട്ടും. പിന്നെ എന്തിയാ അവിടെ ഔലാദ് വേറെ പറഞ്ഞു എന്നുള്ളതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട, വളരെ വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. ഗാലിക്കും വസാക്കും ബിഹില, അല്ല ഞാൻ പറയണത് മസ്ദുൽ ഹറം എന്താണെന്നാ. വിലക്കുകൾ കൊണ്ട് പവിത്രമാക്കപ്പെട്ട ദൈവിക ആശയങ്ങളാണ് മസ്ജിദുൽ ഹറം. ഇന്തിഹാക്ക്, ഹുർമത്ത്, പവിത്രത ഇന്ത്യക്ക് പിച്ചു ചീന്താൻ പറ്റാത്ത, ലംഘിക്കാൻ പാടില്ലാത്ത, പവിത്രത ലംഘിക്കാൻ പാടില്ലാത്ത വിലക്കുകളുടെ, ദൈവികമായ വിലക്കുകളുടെ ആശയങ്ങളുണ്ടല്ലോ. ഈ വിലക്കുകളുടെ ആശയമാണ് മസ്ജിദുൽ ഹറം. അതാണ് മസ്ജിദുൽ ഹറം. ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കാണ് ആരെ കൊണ്ടുപോകുന്നത്? മുഹമ്മദ് നബിയെ കൊണ്ടുപോകുന്നത്. അക്സ എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിന്റെയും അനുസരണത്തിന്റെയും ആശയങ്ങളുടെ മാക്സിമത്തിലേക്ക്. അതാണ് റജുലുമിൻ അക്സൽ മദീനത്തി എന്ന് പറഞ്ഞല്ലോ, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന്, പട്ടണത്തിന്റെ അല്ല നാഗരികതയുടെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു നാഗരികതയുടെയും ഒരു സംസ്കാരത്തിന്റെയും മാക്സിമത്തിലെത്തിയ, അങ്ങേ അറ്റത്തെത്തിയ ഒരാൾ ഓടി വന്നിട്ട്, സൂറത്ത് യാസീൻ പറയുന്നുണ്ട്, ഓടി വന്നിട്ട് പറഞ്ഞു, ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീങ്ങളെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിന്തുടരണം എന്ന് പറഞ്ഞ സൂറത്ത് യാസീൻ ഒരു ആയത്തിൽ. അതാണ് അക്സ എന്ന് പറയുന്നത്. അപ്പോ അനുസരണത്തിന്റെ, ദൈവീകമായ ആശയങ്ങളുടെ അനുസരണത്തിന്റെ മാക്സിമത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയതാണ് മസ്ജിദുൽ അക്സയിലേക്കുള്ള കൊണ്ടുപോക്ക്. ഇവര് പറയും പോലെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നല്ലേ പറയേണ്ടത്? മുഹമ്മദ് നബിയെ, കിടന്നുറങ്ങുന്ന മുഹമ്മദിനെ ഞാൻ വീട്ടിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നാ പറയേണ്ടത്? അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഈ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയ, മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോയി എന്ന് പറയോ? ഇല്ല. അപ്പൊ ഇവര് പറയണ ഇസ്രായേൽ, ഇവര് പറയണ മേറാജ്, ഇവര് പറയണ ഇന്ന് പാരമ്പര്യമായി അറിയപ്പെടുന്ന ഇസ്രായേൽ മുഹമ്മദിന്റെ വീട്ടില്ലെന്ന്, മുഹമ്മദിനെ എവിടേക്ക് കൊണ്ടുപോയതാണ്? ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സുബ്ഹാൻ അല്ലദി അസ്റാ ബിഅബ്ദിഹി മിൻ ബൈതിഹി ഇലൽ മലയിൽ അലാന്നോ ഇലല്ലാഹി എന്ന് എന്തെങ്കിലുമൊക്കെ പറയണം. ഇവിടെ ഈ മസ്ജിദുൽ അക്സയിൽ എത്തിയാൽ അവിടെ അള്ളാഹുവിന്റെ വചനങ്ങൾ അവിടെ എത്തിയാൽ കാണും, അവിടെ എത്തിയാൽ അള്ളാഹുവിനെ തന്നെ കാണും. അത് സൂറത്ത് വന്നജ്മിൽ പറയുന്നുണ്ട്, ജന്നത്തുൽ മഅ്വയിൽ വെച്ച് അള്ളാഹുവിനെ മുഹമ്മദ് നബി കണ്ടെത്തിയെന്ന്. അങ്ങനെ കണ്ടെത്തും. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണില്ല, അതെങ്ങനെ കണ്ടെത്തുക. ജന്നത്തുൽ മഅ്വയിൽ വെച്ച് സിദ്റത്തുൽ മുന്തഹയില്, അങ്ങേയറ്റത്തുള്ള ഒരു സിദ്റത്തുൽ മുന്തഹയില് വെച്ച് ജനങ്ങൾക്കൊക്കെ ഏത് പ്രശ്നങ്ങൾക്കും അഭയം തേടാനുള്ള ഒരു ജന്നത്തുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും, സങ്കീർണമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് അഭയം കണ്ടെത്താനുള്ള ഒരു ജന്നത്തുണ്ട്, ഒരു തോട്ടം, ഒരു സ്വർഗം. അത് അപ്പൊ വിശദീകരിക്കാതെന്നാണ് ഇപ്പൊ പറയുന്നത്. അവിടെ എത്തും, എവിടെ? മസ്ജിദുൽ അക്സയിൽ എത്തിയ ഒരാൾക്ക്. അത് മുഹമ്മദ് നബിയെ എത്തിച്ചിട്ടുണ്ട് അവിടേക്ക് എന്നാ പറയുന്നത്. അത് പറയുന്ന ചില ആളുകൾ പറയുന്ന സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കം മുതൽ സൂറത്തുൽ ഇസ്രായിന്റെ അവസാനം വരെയുള്ള പോക്കാണ് അതെന്നാ. സൂറത്തുൽ ഇസ്രായിന്റെ അവസാനത്തിൽ എത്തുമ്പോഴത്തേക്കും മുഹമ്മദ് നബി മസ്ജിദുൽ അക്സയിൽ എത്തുന്നുണ്ട്. ചില ആളുകൾ പറയുന്ന അവിടെ നിൽക്കണില്ല, സൂറത്തുൽ ഹജ്ജിൽ എത്തുമ്പോഴത്തേനാണ് മസ്ജിദുൽ അക്സയിൽ എത്തുന്നത് എന്നാ പറയുന്നത്. സൂറത്തുൽ ഹജ്ജിലാണ് അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും മാക്സിമത്തിലെത്തിൽ ഒരാൾ എത്തുന്നത് എന്നാണ്. അവിടെ എത്തുമ്പോൾ നുരിയഹു മിൻ ആയാത്തിന, ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ എത്തുമ്പോൾ അവൻ കണ്ടെത്തും. അതാണ് അവിടെ ബാറക്കന ഹൗലഹു, ആ മസ്ജിദുൽ അക്സയിൽ എത്തുമ്പോൾ അവിടെ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്. അവിടെ അനുഗ്രഹീതവും ദൈവത്തിന്റെ ആശയങ്ങളും വചനങ്ങളും കണ്ടെത്താൻ പറ്റുന്നതുമായ ഒരു കേന്ദ്രമാണ്, ഒരു സ്ഥലമാണ് അവിടെ എത്തുന്ന ആളുകൾ. പക്ഷേ മുഹമ്മദ് നബി അവിടെ, മുഹമ്മദ് നബിയെ അതുവരെ മുഹമ്മദ് നബിയെ അള്ളാഹു കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അതാണല്ലോ വൈദാ തുത്തല അലൈഹിം ഉൽ ആമിനു ബിഹി, നിങ്ങൾ വിശ്വസിക്കുക, ഔലാ തോമിനു അല്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദൻ വബുക്കിയ, അവിടെ കരയിലിന്റെയും സങ്കടപ്പെടലിന്റെയും തന്റെ ജീവിതം തന്നെ അവന്റെ മുമ്പിൽ സമർപ്പിക്കലിന്റെയും മാക്സിമത്തിൽ എത്തുന്ന അവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചിലോര്. അതാണല്ലോ യബ്അസുഹുല്ലാഹു മഖാമം മഹ്മൂദ എന്ന് പറയുന്നത്. അവിടെ എത്തിയാൽ സ്തുതിക്കപ്പെടുന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് മുഹമ്മദ് നബിയെ അവിടെ എത്തുമ്പോൾ, ഈ മസ്ജിദുൽ അക്സയിൽ എത്തുമ്പോൾ മുഹമ്മദ് നബി മഖാമം മഹ്മൂദയിൽ എത്തപ്പെടുന്ന ഒരു സ്ഥാനമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച ആളുകളാണ് എന്ത് പറഞ്ഞത്? സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കം മുതൽ സൂറത്തുൽ ഇസ്രായിലി, ഇതേ ഇപ്പൊ ഞാൻ ഈ സൂറത്തു അൻആമിൽ ഓതിയ ഇതേ 10 കൽപ്പനകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതാണ് മസ്ജിദുൽ ഹറം. സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കത്തിലും പറയേണ്ട ഈ 10 കൽപ്പനകൾ, ആളെ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, വ്യഭിചാരം എന്നിപ്പോ ഞാൻ താൽക്കാലികമായി പറയാം കേട്ടോ, അതല്ല ശരിയായ, സിനയോട് അടുക്കരുത്, ആളെ കൊല്ലരുത്, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കത്തിലും പറയുന്നുണ്ട്. സൂറത്തുൽ അൻആമിൽ ഞാനിപ്പോ ഓതി വെച്ച ഈ ആയത്തിലും ഈ മസ്ഊൽ ഹറമാണ് പറയുന്നത്. പവിത്രതകൾ ലംഘിക്കാൻ പാടില്ലാത്ത ഇന്തിഹാബുൽ ഹുർമത്ത് എന്നാ പണ്ഡിതന്മാരെ എഴുതിയിരിക്കുന്നത്. ഹുർമത്ത് പവിത്രതകൾ പിച്ചു ചീന്താനോ ലംഘിക്കാനോ പാടില്ലാത്ത ദൈവത്തിന് നാം സമർപ്പിക്കേണ്ട ദൈവിക ആശയങ്ങളാണ് മസ്ഊൽ ഹറം. അവിടെ നിന്ന് മുഹമ്മദ് നബി എവിടേക്ക് കൊണ്ടുപോവുകയാണ്? മസ്ജിദുൽ അക്സയിലേക്ക്, അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും മാക്സിമത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയതാണ് അത്. അതാണ് മസ്ജിദുൽ അക്സയിലേക്കുള്ള പോക്ക്. അപ്പൊ മസ്ജിദുൽ പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ മസ്ജിദ് എന്ന് പറയുന്നത് തഖ്വയിലാണ് പണിയേണ്ടത്, ഭക്തിയിലാണ് ഈ മസ്ജിദ് പണിയേണ്ടത്. സിമന്റിലും കല്ലിലും അല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. വല മസ്ജിദ് ഉസ്സിസാല തഖ്വ, തഖ്വയിൽ ഭക്തിയിൽ അധിഷ്ഠിതമായ, ഭക്തിയിൽ തറയിട്ട, സിമന്റിലും കല്ലിലും തറയിട്ട, സിമന്റ് കൊണ്ടും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും തറയിട്ട പള്ളി എന്നല്ല, ഭക്തിയിലാണ് ആ പള്ളി പണിയേണ്ടത്. സൂക്ഷ്മതയിലും തന്റെ ദൈവത്തെ സൂക്ഷിക്കേണ്ട, ദൈവിക കൽപ്പനകളെ സൂക്ഷിക്കേണ്ട, അത് തന്റെ ജീവിതത്തിൽ പകർത്തേണ്ട, അതാണ് അതിന്റെ ബേസ്. ആ ബേസിലാണ് ഈ പള്ളി പണിയേണ്ടത്, അവിടെയാണ് ഈ ആശയം പണിയേണ്ടത്. അവിടെ പണിയുന്ന പള്ളിയാണ് വിശുദ്ധ ഖുർആൻ. അതിലാണ് നീ നിൽക്കാൻ പാടുള്ളൂ, അതിലേ നീ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിലല്ലാതെ നീ നിൽക്കരുത്. നിനക്ക് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പള്ളി അതാണ്. ലാ തഖും ഫീഹി വല മസ്ജിദുൻ ഉസ്സിസല തഖ്വ മിൻ ഔവലി യൗമിൻ, ലോകാരംഭം മുതൽ തന്നെ. അല്ലാതെ ഈ മറ്റേ പള്ളിയല്ല, ലോകാരംഭം മുതൽ തന്നെ മാനവരാശിക്ക് ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരാശയം, അഹക്കു ഏറ്റവും അർഹതപ്പെട്ടത് അന്തഖൂമ ഫീഹി, നീ അതിലാണ് നിൽക്കേണ്ടത്. ഫീഹി റിജാലുൻ, ആ ആശയത്തിലുണ്ട് കുറച്ചാളുകൾ, റജലായ ധീരന്മാരായ കുറച്ചാളുകൾ അതിലുണ്ട്. യുഹിബ്ബൂനാ യതതഹറു, അവര് ആശയപരമായി പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ ആ ആശയത്തിലുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, ആശയപരമായി അങ്ങനെ പരിശുദ്ധരായി ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധരാകുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയുള്ളൂ, അവരെ അല്ലാഹു സ്നേഹിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ബിൽഡിംഗിൽ പോയി നിൽക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടം ഉള്ളൂ എന്നല്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, നമ്മൾ തല്ലുകൂടാനൊന്നും പോകണ്ട, തർക്കിക്കാനൊന്നും പോകണ്ട, അങ്ങനെ നിൽക്കണോലും നിന്നോട്ടെ. അതല്ല, ഇതൊന്നും അല്ലല്ലോ വേണ്ടത്, ശരിയായ ഇസ്ലാം ഇതല്ലല്ലോ വേണ്ടത് എന്ന് ഇസ്ലാമിനെ തേടുന്ന വല്ല ആളുകളുണ്ടെങ്കിൽ അവരോടാ നമ്മളിത് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ എടുക്കാം, ഇതാണ് ഇസ്ലാം, ഇതാണ്. അല്ലാതെ മെറ്റീരിയലായ ഒരു പള്ളിയല്ല, മെറ്റീരിയലായ പദാർത്ഥത്തിൽ അധിഷ്ഠിതമായ ഒരു ബിൽഡിംഗ് അല്ല ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അത്. ഒമൻ അതലമും ഇമ്മൻ ആയറള ദിക്കിരിന, എന്റെ വചനം ഇമ്മൻ, എന്റെ വചനങ്ങളെ അവരെ ഉത്ബോധിപ്പിക്കപ്പെട്ട ശേഷം ആ വചനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അതേ പ്രയോഗം തന്നെ ഒമൻ അതലമും മിമ്മൻ മസാജിദ് അല്ലാഹി, അല്ലാഹുവിന്റെ ആശയങ്ങളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞ് അവിടേക്ക് പോകാൻ അയക്കാതെ അതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി വാരാരുണ്ട്? അതാണ് മസ്ജിദ്. അന്നൽ മസാജിദിലില്ല, എല്ലാ ആശയങ്ങളും അല്ലാഹുവിന്, നാം സമർപ്പിക്കേണ്ട ആശയങ്ങളൊക്കെ അല്ലാഹുവിനാണ് കൊടുക്കേണ്ടത്, മറ്റൊരു മനുഷ്യനും കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വിളിക്കേണ്ടതും അല്ലെങ്കിൽ അല്ലാഹുവിനെ വിളിക്കേണ്ടതും വലാത്തതുമായ അല്ലാഹി അഹദ, അതുകൊണ്ട് തന്നെ വിളിയും അല്ലാഹുവിനെ തന്നെയാകണം. അല്ലാഹുവിനെ തന്നെ വിളിക്കേണ്ടതും എന്നാ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടതും എന്നാണ്. നമ്മൾ പറഞ്ഞു അല്ലാഹു എന്ന് പറഞ്ഞതൊക്കെ അവന്റെ മാർഗമാണ്, അവന്റെ വിധിവിലക്കുകളാണ് അല്ലാഹു എന്ന് പറയുന്നത്. അത് ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് വിശദീകരിച്ചു തന്നാണ്. അല്ലാഹു എന്ന് പറയുന്നത് ഒരു ഒന്നല്ല. അല്ലാഹു എന്ന് പറയുന്നത് അല്ലാഹുവിനോട് ശത്രുത വെക്കുക, അല്ലാഹുവിന് കടം കൊടുക്കുക, അല്ലാഹുവിനെ സഹായിക്കുക, അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുക, അല്ലാഹുവിനോട് പോരടിക്കുക, അല്ലാഹുവിനോട് ഏറ്റുമുട്ടുക, അല്ലാഹുവിന് എതിരാകുക എന്നൊക്കെ പറയുന്നത് അവന്റെ മാർഗനിർദ്ദേശങ്ങളോട് നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. സൂറത്തുൽ-അൽകഹ്ഫിലെ 21-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിച്ചത്. സുജൂദ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മുമ്പ് അല്പം വിശദീകരിക്കും. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്നതാണ് സുജൂദിന്റെ അർത്ഥം എന്ന് നാം പല ക്ലാസുകളിലും ഖുർആനിലെ ഒരുവിധമുള്ള ആയത്തുകളൊക്കെ ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് മസ്ജിദ് എന്നുള്ളത്. സുജൂദ് പൂർണ്ണമാകണമെങ്കിൽ മസ്ജിദ് കൂടി മനസ്സിലായെങ്കിൽ മാത്രമേ അത് സമ്പൂർണമാവുകയുള്ളൂ. ഖുർആനിൽ ഒരു സ്ഥലത്തും തന്നെ സുജൂദിന് നെറ്റി തറയിൽ മുട്ടിക്കുക എന്ന അർത്ഥം ഇല്ല എന്നും അത് പ്രായോഗികമാവുകയില്ല എന്നും, അങ്ങനെ പ്രായോഗികമാവുന്ന ഒരു വചനം പോലും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നും നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്ന് ഈ സുജൂദ് സജദ യസ്ജുദു സുജൂദ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ് മസ്ജിദ്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിൽ മസ്ജിദ് എന്നാണ് പറയുന്നത്. അതിന്റെ ലർഫ് ലർഫ് ആയിട്ട് അത് ഭാഷ അറിയുന്ന ആളുകളോട് പറയേണ്ട കാര്യമാണത്. ലർഫ് മിൻഹും മഫ് അലും മഫ് അലത്തുന്ന പറയാം. മഫ് അയിലൊന്നുള്ളത് ഖിയാസി അല്ലാതെ സമാവിയാണ്, കേട്ട് കേൾവിയിലൂടെ പോകുന്നതാണെന്നാണ് മുൻകാല പണ്ഡിതന്മാർ തന്നെ പറയണത്. എങ്ങനെ പള്ളിക്ക് മസ്ജിദ് എന്ന് വന്നു എന്നുള്ളത് സമാവിയാണ്, ഖിയാസി അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പദത്തെ മറ്റൊരു പദവുമായി തുലനം ചെയ്ത് ഒന്ന് കണ്ടുപിടിക്കുന്ന രൂപത്തിനാണ് ഖിയാസി എന്ന് പറയുന്നത്. ഇപ്പൊ ലറബീന്നും ഫഅലീന്നും മിഫ്ആൽ എന്നാണ് ആ ക്രിയ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനുണ്ടാക്കുന്ന ഖിയാസിയായ രൂപം. പല പ്രവർത്തിച്ചു, അപ്പൊ മിഫ്ആൽ എന്ന് പറഞ്ഞ പ്രവർത്തിക്കാനുള്ള ഉപകരണം എന്നുള്ളത് ഖിയാസിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ മിഫ്ആൽ രൂപത്തിൽ ഉണ്ടാക്കണം. അപ്പൊ ലറബ അടിച്ചു, മിലറാബ് അടിക്കാനുള്ള ഉപകരണം, അതായത് ബാറ്റ്. ഫതഹ തുറന്നു, മിഫ്താഹ് തുറക്കാനുള്ള ആയുധം, അതായത് താക്കോല്. മിഫ്ആൽ രൂപത്തിൽ ഉണ്ടാക്കണം, അത് ഖിയാസിയാണ്. ഒന്നിനെ ഒന്നിനോട് ഖിയാസാക്കിയിട്ട് തുലനം ചെയ്ത് മറ്റൊന്നുണ്ടാക്കുക. അല്ലാതെ വരുന്നത് സമാഴിയാണ്. അപ്പൊ ഈ മസ്ജിദ് എന്നുള്ളത് പള്ളിക്ക് വന്നത് സമാഴിയായിട്ട്, അതായത് സെമിയ, കേട്ട് കേൾവിയിലൂടെ പോകുന്ന ഒരു വേർഡ് പദമാണ് എന്നാണ് പൂർവകാലം പണ്ഡിതന്മാര് തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. അത് ഖിയാസി അല്ല, അത് സമാഴിയാണ്. ഖുർആൻ കൊണ്ട് ഇത് ഒരു കെട്ടിടമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മസ്ജിദ് എന്നുള്ളത് ഒരു ബിൽഡിംഗ് അല്ല, ഒരു മബ്ന, ഒരു മബ്നയല്ലാതെ. മബ്ന എന്ന് പറഞ്ഞ കെട്ടിടം, ഒരു ബിൽഡിംഗ്, ഒരു ബിനാവി ചെയ്യപ്പെട്ട, നിർമ്മിക്കപ്പെട്ട സിമെന്റും കല്ലും മണ്ണും മെറ്റീരിയലായ മറ്റേതെങ്കിലും പദാർത്ഥങ്ങളും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കപ്പെടുന്ന ഒരു ബിൽഡിംഗ് അല്ല ഖുർആന്റെ വീക്ഷണത്തിൽ മസ്ജിദ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ ചിന്തയിലൂടെ പോകുന്നുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഖുർആനിൽ ഒരുപാട് മസ്ജിദ് എന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മസ്ജിദ് ലിറാർ എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിശദീകരിച്ചു. വല്ലദീന തഹദു, സ്വീകരിച്ച ആളുകൾ. ഇത്തഹദ എന്ന് പറഞ്ഞാൽ തന്നെ ഇവര് ഉണ്ടാക്കുക എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അഹദ എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് വന്നതാണ് ഇത്തഹദ എന്നുള്ളത്. അഹദ എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. വളരെ നേരെ വിപരീതമാണ് അഹദ. വള വെച്ചു, സംവിധാനിച്ചു എന്നൊക്കെയാണ്. അതിൽ നിന്ന് മറ്റൊരു പദമാണ് അഹദ. അതാണ് ഹുദു മാ ആതൈനാകുന്നൊക്കെ കുറുകാൻ പറഞ്ഞിട്ടല്ലോ. നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്, മുറുകെ പിടിക്കുക. അതിന് ബന എന്ന അർത്ഥം പിന്നീട് മുഫസ്സിറുകൾ കൊടുത്തതാണ്. ശരിക്കും ആ വേർഡിന്റെ അർത്ഥം ഇത്തഹദ, സ്വീകരിക്കുക എന്നാണ്. എടുക്കുക, സ്വീകരിക്കുക എന്നാണ് അതിൽ. അതാണ് വല്ലദീന തഹദു, സ്വീകരിച്ചവർ. മസ്ജിദൻ, ഒരു മസ്ജിദിനെ സ്വീകരിച്ചവർ എന്തിനൊക്കെ വേണ്ടി? അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ലിറാറൻ, രാജ്യത്തിനും സമൂഹത്തിനും ഉപദ്രവകരമായിട്ട്. ഒ കുഫുറൻ, നിഷേധത്തിനു വേണ്ടി. വിശ്വാസികൾക്കിടയിൽ വിഭാഗീയതയും ഗ്രൂപ്പിസവും ഉണ്ടാക്കാൻ വേണ്ടി ഇർസാദൻ ഒരു സങ്കേതമായിട്ടും ഈ നാല് ആവശ്യാർത്ഥം ഒരു മസ്ജിദിനെ സ്വീകരിച്ച ആളുകൾ ഇന്നത്തെ വ്യാഖ്യാനത്തിൽ അത് മദീനയിലെ ഏതോ ഒരാളുണ്ടാക്കിയ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും കൂടെ നമുക്ക് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മദീനയിൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കാൻ വേണ്ടി മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിക്കാണ് മസ്ജിദുൽ ഇറാർ എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങളിൽ ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിഷയമല്ല. ഇവിടെ നാല് ആവശ്യം. അപ്പൊ മസ്ജിദ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ആശയമാണത്. നാം ഏതൊന്നിനാണോ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നത് ആ സമർപ്പിക്കാനുള്ള ആശയം അത് നമ്മുടെ മനസ്സിൽ വരാം, ഒരു അധികാരമായിട്ട് വരാം. അതിന് മുമ്പിൻ സാധ്യതയുണ്ട്. ഒരു അധികാരം നമ്മെ കൊണ്ട് അനുസരിപ്പിക്കാനുള്ള ഒരു അധികാര കേന്ദ്രമാണെങ്കിൽ അതൊരു മസ്ജിദാണ്. നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് വഴിപ്പെടാനും അനുസരിക്കാനുമുള്ള ഒരു ആശയം അതാണല്ലോ. മനസ്സിലാണ് പള്ളി പണിയേണ്ടത് എന്ന് പറയുന്നത് അതാണ്. സിമന്റിലും കല്ലിലും മണ്ണിലുമല്ല. അത് ഈ മഹാനായ പിന്നെ പാകിസ്ഥാനിലെ കവി എന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാമ ഇക്ബാൽ, നിങ്ങൾ മനസ്സിലൊരു പള്ളി പണിയൂ, സ്നേഹവും കരുണയും ദയയും സാഹോദര്യവുമായിരിക്കണം അതിന്റെ മിനാരങ്ങളും അതിന്റെ ഗോപുരങ്ങളും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പത്താം ക്ലാസ്സിലൊരു കവിതയുണ്ടായിരുന്നു മുമ്പ് ഉർദുവിൽ. ഇപ്പൊ ആ പുസ്തകത്തിൽ നിന്ന് ആ പാഠം ആ പുസ്തകം മാറിയപ്പോ ആ പദ്യവും മാറിയിട്ടുണ്ട്. മലയാളത്തിലും പല കവിതകളിലും അങ്ങനെ ഉണ്ട്. പള്ളി എവിടെയാണ്? ദേവാലയം തന്റെ മനസ്സിലാണ്. ഇന്നിപ്പോ ഞാനിപ്പോ പ്രസിലിരിക്കുമ്പോ ഒരു പുസ്തകം വായിച്ചു, നമ്മുടെ ചേകന്നൂരിന്റെ നല്ല സാധാരണ സുന്നിയുടെ ഒരു പുസ്തകത്തിൽ എന്താണ് ആത്മീയത എന്ന് പറയുന്ന രംഗത്ത് അയാൾ വിശദീകരിക്കാം. ഈ പ്രപഞ്ചത്തിലൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ദൈവിക സാന്നിധ്യം. ദൈവത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ മനസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. ആകാശത്ത് ദൈവത്തെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, ഭൂമിയിൽ ദൈവത്തെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധിയും മഹത്വവും അവന്റെ ഔന്നിത്യവും മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിലാണ് അവൻ പള്ളി പണിയേണ്ടത്. അവിടെയാണ് അവൻ തന്റെ ജീവിതം ഏതൊന്നിന് സമർപ്പിക്കുന്നുവോ ആ സമർപ്പണ ആശയമാണ് മസ്ജിദ്. അത് നമ്മെ കൊണ്ട് അനുസരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അധികാര കേന്ദ്രമുണ്ടെങ്കിൽ, ഒരു സെൽത്തത്ത് ഉണ്ടെങ്കിൽ. അങ്ങനെയാണ് പണ്ഡിതന്മാർ അറബിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ വിശദമായ ഒരു ലേഖനമാണ് എന്റെ കയ്യിലുള്ളത്, ഈ മസ്ജിദ് എന്താന്നുള്ളത്. വിശദമായ ഒരു ലേഖനം ഡോക്ടർ മുഹമ്മദ് അയ്മൻ എഴുതിയ ഒരുപാട് പണ്ഡിതന്മാർ, ഇയാൾ മാത്രമൊന്നല്ല, 50 പണ്ഡിതന്മാർ ലോകത്തെ ഈ വിവരങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുമ്പോ ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് 50 പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളും ഇന്ന് ലോകത്ത് ലഭ്യമാണ്. ഷിയാക്കൾ വരെ, ഷിയാക്കളിലും നല്ലൊരു ഭാഗം ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിയാക്കൾ ബഹ്റൈനിൽ അവരുടെ ഒരു പ്രമുഖമായ ഒരു കേന്ദ്രം തന്നെയുണ്ട്, ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ബഹ്റൈൻ. അപ്പൊ ഞാൻ പറയുന്നത് അതാണ് ഈ സൂറത്തു അൽ കഹ്ഫിലെ 21 വചനത്തിൽ പറഞ്ഞത്. ഒരു കൂട്ടർ പറഞ്ഞത് അസിഹാബുൽ കഹ്ഫിന്റെ പേരിൽ നമുക്ക് ഒരു കെട്ടിടം പണിയാം. കാലു അവര് പറഞ്ഞു ഉബ്നു അലൈഹി, അവരുടെ മേൽ നിങ്ങൾ നിർമ്മിക്കുക ബുനിയാനൻ, ഒരു മബ്ന നിർമ്മിക്കുക, ഒരു കെട്ടിടം. ഇതുപോലെ ഇപ്പൊ മൗലയുടെ പേരിൽ നമ്മളിപ്പോ ഒരു കെട്ടിടം ഉണ്ടാക്കുക. ഇത് ഒരു കൂട്ടർ പറഞ്ഞത്. വക്കാലല്ലദീന വലബു അല അംരിഹിം, അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ പറഞ്ഞു ലന്നത്തഹിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ ആശയം നമ്മുടെ മനസ്സിൽ നമുക്ക് സ്വീകരിക്കാം. അതാണ് ഒന്ന് മബ്ന കെട്ടാന്ന് പറഞ്ഞു ഒരു കൂട്ടര്. ഒരു കൂട്ടര് പറഞ്ഞു നമുക്കൊരു മബ്ന കെട്ടാം, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കാം, ഒരു കെട്ടിടം ഉണ്ടാക്കാം അവരുടെ പേരിൽ, ഒരു സ്മാരകമായിട്ട്. മറ്റൊരു കൂട്ടര് പറഞ്ഞു നമ്മൾ കെട്ടിടമല്ല വേണ്ടത്. വക്കാലല്ലദീന വലബു അല അംരിഹിം, അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ, അതിനെ കീഴടക്കിയ ആളുകൾ, അവരുടെ പ്രശ്നങ്ങളെ കീഴടക്കുകയും അതിനെ അതിജയിക്കുകയും ചെയ്ത അതിശയിച്ചവർ എന്നാ വേറൊരു കൂട്ടർ എഴുതിക്കുന്നത്. ആക്ഷേപിക്കപ്പെട്ടവർ ഇത് എന്തൊരു കാര്യമാണെന്ന് ഇവരുടെ ആശയത്തിലും ഇവരുടെ പ്രവർത്തനത്തിലും ഇവരുടെ ജീവിതരീതിയിലും ആക്ഷേപിക്കപ്പെട്ടവർ പറഞ്ഞു ലന്നത്തഹിദന്ന അലൈഹി മസ്ജിദ, നമുക്ക് അവരുടെ ആശയം സ്വീകരിച്ചാലോ. അവരുടെ പേരിൽ അവർ ഇവിടെ അവതരിപ്പിച്ച ആശയം നമുക്കൊന്ന് സ്വീകരിച്ചാൽ എന്താന്നാണ് മറ്റൊരു കൂട്ടർ പറഞ്ഞത്. ഇതാണ് ഒന്ന് ബിനാഹ് ചെയ്യാൻ. മറ്റൊരു കൂട്ടർ പറഞ്ഞത് ഇത്തിഹാദ് ചെയ്യാൻ. ഈ മസ്ജിദ് കെട്ടിടാണെങ്കിൽ നബിനു അലൈഹി എന്നാ പറയണ്ട. ശരിക്ക് ഈ മസ്ജിദ് തന്നെ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഒരു കൂട്ടർ പറഞ്ഞു ഉബിനു ബനായബിനി, അതിന്റെ ഇബിനി അത് കൂട്ടി വായിക്കുമ്പോ ഉബിനു നിങ്ങൾ നിർമ്മിക്കുക, അലൈഹിം അവരുടെ മേൽ ബുന്യാന ഒരു മബന നിർമ്മിക്കുക, ഒരു കെട്ടിടം നിർമ്മിക്കുക. വകാലല്ലദീന വലബു അലാ അംരിഹിന്ന നബിനു അലൈഹിം മസ്ജിദാന്നല്ല, നമുക്കൊരു പള്ളി കെട്ടാം, പള്ളി പണിയാം, പള്ളി നിർമ്മിക്കാം എന്നല്ല പറഞ്ഞത്, മറിച്ച് അലൈഹിം മസ്ജിദ അവരുടെ മേൽ നമ്മളൊരു ആശയം, അവരുടെ ആശയത്തെ നമുക്ക് സ്വീകരിക്കാം. ഇതാണ് ഉന്നതമായ ഒരു ആശയത്തെ സ്വീകരിക്കുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതും ഒരാളുടെ പേരിൽ ഒരു കെട്ടിടമുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വിശാലമായ, വളരെ വലിയ വ്യത്യാസമാണത്. അത് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കുമ്പോ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു കൂട്ടരുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അയാളെ സ്മരിക്കാൻ ഒരു ബിൽഡിംഗ് മൗലവിയെ എങ്ങനെ അനുസ്മരിക്കണം എന്നുള്ളതിന് മുമ്പ് ഞാനൊരു ലേഖനം ഒരുക്കി എഴുതിയിരുന്നു. ഒരാളുടെ പേരിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അയാളുടെ കണ്ണടകൾ സൂക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അയാളുടെ പേന സൂക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അയാൾ ഇരുന്ന കസേരകൾ സൂക്ഷിച്ച്, അല്ലെങ്കിൽ അയാളുടെ പേരിൽ ഒരു റോഡ് പണിത്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ സ്മാരകങ്ങൾ പണിയാറുള്ളത്. പക്ഷേ ശരിയായ ദിശയിൽ ചിന്തിക്കുന്ന ആളുകൾ അവരുടെ മേൽ സ്മാരകം പണിയ അങ്ങനെയല്ല, അവർ ഏതൊരു ജീവിത വ്യവസ്ഥിതിയാണോ ലോകത്തിന് സമ്മാനിച്ചത്, ഒരു ജീവിത മാർഗമാണോ ലോകത്തിന് പ്രദാനം ചെയ്തത്, ആ ജീവിത വീക്ഷണത്തെ തങ്ങളുടെ ജീവിത വീക്ഷണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരോട് അവരെ അനുസ്മരിക്കേണ്ടത്. അങ്ങനെയാണ്, അല്ലാതെ റോഡ് ബ്ലോക്ക് ആക്കുക, മണിക്കൂറുകളോളം ജനവാസം ജനസഞ്ചാരത്തെ തടഞ്ഞു വെക്കുക, അവരുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക, ഒരു കെട്ടിടം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന ചെരുപ്പ് സൂക്ഷിച്ചു വെക്കുക, അവരിരുന്നിരുന്ന കസേരകൾ സൂക്ഷിച്ചു വെക്കുക, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, സാധാരണ തങ്ങളുടെ നേതാക്കന്മാരെ സ്മരിക്കുന്നത്. മറിച്ച് ശരിയായ സ്മരണം, ശരിയായ അനുസ്മരണം എന്ന് പറയുന്നത് അവർ ഏതൊരു ജീവിത വീക്ഷണമാണോ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്, ആ ജീവിത വീക്ഷണത്തെ പിന്തുടർന്നുകൊണ്ട് അതിനെ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചത്, വത്തഹിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നിന്ന് നമസ്കരിച്ച രണ്ട് കാലടികളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെയാണ് നിങ്ങൾ മുസല്ല നിങ്ങൾക്ക് പിന്തുടരപ്പെടാനുള്ള ആശയമായിട്ട്, സല്ലാന്നതാണ് മുൽത്തസമായിട്ട് മുൽസക്കായിട്ട് ഒരു സംഗതിയുമായി നിരന്തരമായി ബന്ധപ്പെട്ട് കഴിയുക എന്നാണ് സ്വല്ല എന്ന വേർഡിന്റെ അർത്ഥം എന്ന് ഞാൻ നമ്മൾ വിശദീകരിച്ചു. ഒരു സംഗതിയുമായോ ഒരു വ്യക്തിയുമായോ ഒരു ആശയവുമായോ നിരന്തരമായി വിടാതെ പിന്തുടർന്നു കഴിയുക, അതാണ് സ്വല്ല, അതിനാണ് സ്വല്ല. അത് മുസല്ലി അങ്ങനെ പിന്തുടരുന്നവനും അതുമായി ബന്ധപ്പെട്ട് കഴിയുന്നവനും, അവൻ പിന്തുടരപ്പെടുന്നതോ അവൻ ബന്ധപ്പെട്ട് കഴിയുന്നതോ എന്തുണ്ടോ അത് മുസല്ല, അത് മുസല്ലി മുസല്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുസല്ലയായിട്ട് സ്വീകരിക്കാനുള്ളത് എന്താണ്? ഇബ്രാഹിമിന്റെ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ കാലടികളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച പൊസിഷൻ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസുകൾ, ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അല്ല, അത് നിന്ന് നിസ്കരിച്ച സ്ഥലം നിങ്ങളും പോയി നിസ്കരിക്കാനുള്ള സ്ഥലമാക്കൂ എന്നല്ല. അങ്ങനെ പല ആളുകളും ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളും അവരുടെ വിശ്വാസാചാരങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അതൊക്കെ ഇസ്ലാമിലേക്കും പകർന്നു എന്നല്ലാതെ, മുസ്ലിങ്ങളും പിന്തുടർന്നു എന്നല്ലാതെ വിശുദ്ധ ഖുർആനിൽ അതിന് വ്യക്തമായ തെളിവുകളോ ഒന്നും വിശുദ്ധ ഖുർആനിലില്ല. ഈ മഖാമു വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്റെ ലേഖനങ്ങളോ ക്ലാസുകളോ കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മഖാമും മുഖാമും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് വിശദീകരിച്ച് പഠിപ്പിച്ചതാണ്. ഇനി മസ്ജിദുൽ ദിറാറും പറഞ്ഞു. മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ആശയം? ലോകത്തിന് ഉപദ്രവകരമായ ആശയം, അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കാനുള്ള ആശയം, വിശ്വാസികൾക്കിടയിൽ തഫ്രീഖ് ഉണ്ടാക്കാനുള്ള ആശയം, അതാണ് ഇന്ന് മുസ്ലിം ലോകത്ത് ഗ്രൂപ്പിസാണ്, വിഭാഗീയതയാണ്. വിഭാഗീയതയുടെ ഒരു അറബി, നമ്മളൊരു ഖുർആനി സൈറ്റിൽ വിഭാഗീയതനെ കുറിച്ച്, വിഭാഗീയത എന്ന് പറയുന്ന ബോംബ് ഉരുട്ടിക്കൊണ്ടുപോകുക പുരോഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് എപ്പോഴാ പൊട്ടുകാന്നറിയില്ല. വിശുദ്ധ ഖുർആനിൽ നിരന്തരം വിഭാഗീയത എതിർക്കാൻ ചുരുങ്ങിയത് 10 വചനങ്ങളെങ്കിലും വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ തഫറുക്ക്, ഈ തഫറുഖാണ് ലോകത്തിന്, മുസ്ലിം ലോകത്തിന് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ളത്. നമ്മളൊരു ആശയം മനസ്സിലാക്കി നമ്മളും വേറൊരു ഫിറക്കത്തായി പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. ഈ ഫിറക്കത്ത്, ഈ ഗ്രൂപ്പിസം ലോകത്തിന് ഖുർആനിൽ വിഭാഗീയതയെ അങ്ങേയറ്റം അപലപിച്ചിട്ടുണ്ട്. ഒന്നിച്ചു പോകേണ്ടതിനെ കുറിച്ചും മാനവരാശിയുടെ ഒരുമയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും അല്ലാതെ ഖുർആനിന് പറയാനേയില്ല. അങ്ങനെയല്ലാതെ ഒരു മനുഷ്യരാശിക്ക് അങ്ങനെയല്ലാതെ മോചനം കിട്ടുകയില്ല. അതെന്താണെന്ന് നിങ്ങളോടൊപ്പം ഞാൻ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. ശരിയായ ഖുർആനിക വീക്ഷണത്തിലേക്ക് ഈ ജനത ഒരു 5 വർഷം വന്നു കഴിഞ്ഞാൽ ഈ ജനം അനുഭവിക്കുന്ന സുഖം എന്താന്ന് അവർക്ക് മനസ്സിലാക്കാൻ, അവർക്ക് ഊഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ പുരോഗതിയിൽ ഈ ജനം എത്തിപ്പെടും, അത്രയും വലിയ പുരോഗതിയിൽ എത്തിപ്പെടും. ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ട, ഒരു ആരാധനക്ക്, ആരാധനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ആരാധനക്ക് മുസ്ലിങ്ങൾ ഒരു വർഷം ചെലവഴിക്കുന്നത് 80,000 കോടിയാണ് ഒരാരാധനക്ക്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 80,000 കോടി. ഈ 80,000 കോടി ഒരു വർഷത്തെ മുസ്ലിങ്ങൾ ചെലവഴിക്കുന്ന, ഒരാരാധനക്ക് ചെലവഴിക്കുന്ന സമ്പത്താണ്. ആ സമ്പത്ത് മുസ്ലിങ്ങളുടെ ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും ആരോഗ്യത്തിനും ബാക്കിയുള്ള ആരാധനകളുടെ ഒക്കെ പോട്ടെട്ട്, ഒരാരാധനക്ക് മാത്രം ചിലവഴിച്ചിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരു 5 കൊല്ലം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളനുസരിച്ച് മുസ്ലിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ ഈ മുസ്ലിങ്ങളെ വൈജ്ഞാനിക രംഗത്തും സാമ്പത്തിക രംഗത്തും സാംസ്കാരിക രംഗത്തും ഈ മുസ്ലിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അത്രയും ഉന്നതിയിലേക്ക് ഈ മുസ്ലിങ്ങൾ പോകുന്നതാണ്. കാരണം ഇവരുടെ സമ്പത്ത് അന്യാധീനപ്പെട്ടു പോവുകയാണ്, ഇവരുടെ പ്രവർത്തനങ്ങൾ ഡൈവേർട്ട് ചെയ്തു പോവുകയാണ്, വഴിതിരിഞ്ഞു പോവുകയാണ്. ശരിയായ ദിശയിൽ ഉപയോഗിക്കേണ്ട സമ്പത്ത് തെറ്റായ ദിശയിൽ ഉപയോഗിക്കുകയാണ്, ശരിയായ ദിശയിൽ ഉപയോഗിക്കേണ്ട പ്രവർത്തനങ്ങൾ തെറ്റായ ദിശയിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ, അതാ ഞാൻ പറയുന്നത്, തിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ന് ഈ കാണുന്ന യാതനകളും ദുരിതങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും നിരക്ഷരതയും ലോകത്താകമാനം സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലോകത്ത് മുഴുവൻ. ഇതിന് പരിഹാരം കിട്ടണമെങ്കിൽ ഖുർആനിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ ഒരു പരിഹാരം അല്ല എന്നാ ഞാൻ പറയുന്നത്. ഹദീസുകൾ കൊണ്ട് ലോക മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. ഒരു വിഷയത്തിൽ തന്നെ 10 അഭിപ്രായങ്ങളില്ലാത്ത ഹദീസുകളിൽ, വിഷയങ്ങളില്ല ഹദീസുകളിൽ, 10 അഭിപ്രായങ്ങൾ ഇല്ലാത്ത ഒരൊറ്റ വിഷയവും ഹദീസ് ഗ്രന്ഥങ്ങളിലില്ല. അതാണല്ലോ ദൈവീകമല്ല എന്നുള്ളതിന്, ഹദീസ് ദൈവീകമല്ല എന്നുള്ളതിൽ അതിലെ ഇഖ്തിലാഫന്റെ തെളിവ, അതിലെ ഇഖ്തിലാഫന്റെ തെളിവ. ഖുർആൻ അതാ പറഞ്ഞത്, അഫലാ യത്തത്തബ്ബറൂന ഖുർആന, ഖുർആനിനെ അവർ ചിന്തിക്കുന്നില്ലേ. വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി, ഖുർആനിന്റെ ദുബർ, അതിന്റെ പിറകെ അതിന്റെ റൂട്ട് തേടിക്കൊണ്ട് അവർ പോകുന്നില്ലേ. അത് ദൈവത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ല വജദു ഫീഹി ഇഖ്തിലാഫം കസീറ, അതിൽ ഇഖ്തിലാഫ് കണ്ടെത്തുമായിരുന്നു അവർ. അപ്പൊ ഇഖ്തിലാഫുണ്ട് എന്നുള്ളത് തന്നെ, ഇപ്പൊ മക്കത്ത് പോയാൽ തന്നെ കൈ കെട്ടണയിൽ അവിടെ പോയ ആളുകൾക്കറിയാം, കൈ നെഞ്ഞത്ത് കെട്ടണവരുണ്ട്, പള്ളമ കെട്ടണവരുണ്ട്, അതിന്റെ താഴെ കെട്ടണവരുണ്ട്, അഴിച്ചിടുന്നവരുണ്ട്. അഴിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അഴിച്ച് കൈ താഴെ തൂക്കിയിരുന്ന ആളുകളുണ്ട്. അപ്പൊ ഇഖ്തിലാഫ് ദൈവീകമല്ലെങ്കിൽ നിങ്ങൾക്കതില് വജദു ഫീഹി ഇഖ്തിലാഫം കസീറ, അതിൽ ഒരുപാട് ഭിന്നതകൾ നിങ്ങൾക്കതിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെ ഹദീസുകൾ ദൈവീകമല്ല എന്നുള്ളതിന്റെ 1 തെളിവാണ്. വേറെ ഒന്നും വേണ്ട. അള്ളാഹുവിൽ നിന്നല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഖ്തിലാഫ് കണ്ടെത്തുമെന്ന ഖുർആൻ പറയും. അഫലാ യത്തദബ്ബറൂന ഖുർആന അം അലാ ഖുലൂബിൻ അക്ഫാലുഹ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അപ്പൊ മസ്ജിദുൽ ഇറാർ അങ്ങനെ, ഇനി മസ്ജിദുൽ ഹറം. ആലോ, നീ പ്രഖ്യാപിക്കുക, നിങ്ങൾ വരൂ. അതുലുമാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ, വിലക്കുകൾ കൊണ്ട് പവിത്രമാക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കളിപ്പിച്ചു തരാം, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ എന്ന് നീ പറയുക. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അല്ല തുഷിരിക്കു ബിഹി ശൈഅ, വബിൽ വാലിദൈനി ഇഹ്സാന, ഇതില് ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശദീകരിക്കണില്ല, അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകാം. നിങ്ങൾക്ക് വിലക്കുകൾ കൊണ്ട് പവിത്രമാക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ. ഒന്ന്, ദൈവിക വ്യവസ്ഥയിൽ നിങ്ങൾ മറ്റൊന്നിനെയും പങ്കുചേർക്കരുത്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിക്കാനൊന്നുമല്ല. അള്ളാഹുവിന്റെ നിയമനിർമ്മാണങ്ങളിൽ, അവന്റെ വ്യവസ്ഥയിൽ, മാർഗനിർദ്ദേശങ്ങളിൽ മറ്റൊരാൾക്ക് പങ്കുകൊടുക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് പുറമെ മനുഷ്യനിർമ്മിത ഗ്രന്ഥം ഉണ്ടാക്കുക, അതന്നെ ശിർക്ക്. അള്ളാഹിന്റെ ബുക്കാണോ മനുഷ്യനിർമ്മിത ബുക്കാണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ ബുക്കിന്റെ കൂടെ മനുഷ്യനിർമ്മിതമായ ഒരു ബുക്കും കൂടി കൂട്ടിയാൽ അതന്നെ ശിർക്ക്. അല്ലാതെ മഹിദ്ദീൻ ശേഖരെ കാക്കണേയും പതിരിങ്ങളെ കാക്കണേയും അതൊക്കെ ചെറിയ ശിർക്കേ ആവണുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ശിർക്ക് ലുൽമൊന്നുമല്ല, ആ ശിർക്ക് അറിവില്ലായ്മയേ ആവണുള്ളൂ. ലുൽമാകണ ശിർക്ക് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വ്യവസ്ഥയിലും മാർഗനിർദ്ദേശങ്ങളിലും മറ്റൊന്നിനെ പങ്കുചേർക്കലാണ് ശിർക്ക്. ആ ശിർക്കാണ് ജനങ്ങൾക്ക് ലുൽമാകണത്, മറ്റത് ലുൽമാകണില്ല. അപ്പൊ ഞാൻ മഹിദ്ദീൻ ശേഖ കാക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ജനങ്ങൾക്ക് എന്താ ലുൽമ? നിങ്ങൾക്കൊരു ലുൽമാകണില്ല, അത് എന്റെ അറിവില്ലായ്മയേ ആവണുള്ളൂ. അത് എന്റെ അറിവില്ലായ്മയോ മാർഗനിർദ്ദേശത്തിൽ നിന്നുള്ള വ്യതിചലിക്കലേ ആകുന്നുള്ളൂ. പക്ഷെ അത് മാനവരാശിക്ക് ലുൽമാകണില്ല. ലുൽമാകണേ ഞാൻ പറഞ്ഞു, ഞാനൊരു നുണ പറഞ്ഞാൽ അത് ഹിന്ദുവിനൊരു നുണയും മുസ്ലിമിനൊരു നുണയും ക്രിസ്തുവിനൊരു നുണയും ക്രിസ്ത്യാനിക്കൊരു നുണയും സിഖുകാരനൊരു നുണയും അമേരിക്കക്കാരനൊരു നുണയും സത്യം ഒന്നേ ഉള്ളൂ. ഈ സത്യം ഓരോരുത്തർക്കനുസരിച്ച് സത്യം വ്യാഖ്യാനിക്കാൻ പറ്റൂല. നീതി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, അത് ദൈവിക നീതി മാത്രമേ ഉള്ളൂ. എല്ലാ ഓരോരുത്തർക്കും തനിക്കനുകൂലമായി നീതിയെ വ്യാഖ്യാനിക്കുകയും തനിക്കനുകൂലമായി നീതിശാസ്ത്രം എഴുതിയുണ്ടാക്കുകയും ചെയ്താൽ അത് മാനവരാശിക്ക് മറ്റുള്ളവർക്ക് ലുൽമായി മാറും, അക്രമമായി മാറും. അതാണ് ഏത് പ്രശ്നങ്ങളിലും അങ്ങനെ തന്നെ. ഒരു സത്യം ഉണ്ടാവുള്ളൂ, ആ സത്യത്തിന്റെ ഒരു സത്യം, ഞാനും നിങ്ങളൊരു പ്രശ്നത്തിൽ ഒരു സത്യമേ ഉണ്ടാവുള്ളൂ. എന്റെ ഭാഗം അന്യായമായിരിക്കും, ശരിയല്ലായിരിക്കും, പക്ഷെ എനിക്കനുസരിച്ച് ആ അന്യായത്തെ ഞാൻ സത്യമായി വളച്ചൊടിക്കുക. അത് നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ അത് ലുൽമായി മാറും. സത്യത്തിന്റെ ആൾക്ക് അത് ലുൽമായി മാറും, മറ്റുള്ള ജനങ്ങൾക്ക് അത് അക്രമമായി മാറും. അതാണ് ശിർക്ക് എങ്ങനെയാ ലുൽമായി മാറുക എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെയാണ്. ശിർക്ക് ലുൽമാണ്, അല്ലാതെ വിളിച്ചു പ്രാർത്ഥന മാത്രമല്ല. ഇവർക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ ആകെ വിളിച്ചു പ്രാർത്ഥനയാണ്. അള്ളാഹു അല്ലാത്ത മഹിദ്ദീൻ ശേഖ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലോകത്ത് വലിയ അപകടമൊന്നും സംഭവിക്കാൻ പോണില്ല. വലിയ കുഴപ്പമില്ലാന്നല്ലോട്ടോ ഞാൻ പറയണത്, ഇനിയും അത് വലിയ കുഴപ്പമില്ലാന്ന് സൈദലവി പറഞ്ഞു നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട. പക്ഷേ അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിന് പുറമെ മറ്റൊന്ന് ലോകത്തിനുണ്ടാക്കുന്ന അത്ര അപകടമല്ലാന്ന ഞാൻ പറയണത്, അത്ര അപകടമല്ല. പക്ഷേ ദൈവത്തിന്റെ നീതി, സത്യം, ധർമ്മം, ന്യായം, ഇങ്ങനെ ദൈവിക മൂല്യങ്ങളെ ഓരോരുത്തർക്കും അനുസരിച്ച് അവനവന് തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി അതിനെ ദുർവ്യാഖ്യാനവും ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ലോകത്തിനുണ്ടാക്കുന്ന അപകടത്തിന്റെ അത്ര ഇത് അപകടം സൃഷ്ടിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിന് അതുണ്ടാക്കുന്ന അത്ര ലുൽമ് അള്ളാഹു അല്ലാത്ത ഒരാളെ പ്രാർത്ഥിച്ചാൽ അതുണ്ടാക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഒരു നീതിശാസ്ത്രം, ഒരു ഒന്നും വേണ്ട, ഒരു അതിര് തർക്കം തന്നെ, ഒരു അയൽവാസികൾ തമ്മിലുള്ള ഒരു അതിര് തർക്കം തന്നെ. ഞാനിത് വിശദീകരിക്കില്ല, വിശദീകരിച്ച ഈ ആയത്തിൽ തന്നെ ഇപ്പൊ ഇന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയണില്ല. ശിർക്ക് ഒന്ന് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, വാലിദൈന, അതെന്താണ് ഇപ്പൊ പറയണില്ല. വല തക്തുലു ഔലാദക്കും, മക്കളെ കൊല്ലരുത്. ലാ തഖ്റബുൽ ഫവായിഷ, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ അടുക്കരുത്. ഇവർ പറയുന്ന വ്യഭിചാരം മറ്റൊന്നുമല്ല, മാ ലഹറ മിൻഹാവ മാ ബത്തൻ, പ്രത്യക്ഷമായോ പരോക്ഷമായോ, അല്ലാതെ അങ്ങാടി കൂടി പോയിട്ട് വ്യഭിചരിക്കരുത് എന്നല്ല. വലാ തഖ്തുലു നഫ്സ, ഒരാത്മാവിനെയും അള്ളാഹു പവിത്രമാക്കിയ പരിശുദ്ധമാക്കിയ ഒരു നഫ്സിനെയും നിങ്ങൾ കൊന്നുകളയരുത്. ഇല്ലാ ബിൽ ഹക്കി, അതാണ് വലാ തഖ്തുലു ഔലാദത്തൊക്കെ വിശദീകരിക്കേണ്ടത്, വിശദീകരിക്കാതെ നിന്നാ തന്നെ അവസാനിക്കും. കാരണം വലാ തഖ്തുലു നഫ്സ് അല്ലാത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വലാ തഖ്തുലു ഔലാദക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിൽ കൊട്ടു. ഒരാത്മാവിനെയും കൊല്ലരുത് എന്ന് പറഞ്ഞാൽ തന്നെ മക്കളും അതിൽ കൊട്ടു. പിന്നെ എന്തിയാ അവിടെ ഔലാദ് വേറെ പറഞ്ഞു എന്നുള്ളതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട, വളരെ വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. ാലിക്കും വസാക്കും ബിഹില, അല്ല ഞാൻ പറയുന്നത് മസ്ജുൽ ഹറം എന്താണെന്ന, വിലക്കുകൾ കൊണ്ട് പവിത്രമാക്കപ്പെട്ട ദൈവിക ആശയങ്ങളാണ് മസ്ജുൽ ഹറം. ഇന്തിഹാക്ക് ഹുർമത്ത്, പവിത്രത, ഇന്തിഹാക്ക് പിച്ചു ചീന്താൻ പറ്റാത്ത, ലംഘിക്കാൻ പാടില്ലാത്ത, പവിത്രത ലംഘിക്കാൻ പാടില്ലാത്ത വിലക്കുകളുടെ, ദൈവികമായ വിലക്കുകളുടെ ആശയങ്ങളുണ്ടല്ലോ, ഈ വിലക്കുകളുടെ ആശയമാണ് മസ്ജുൽ ഹറം. അതാണ് മസ്ജുൽ ഹറം. ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കാണ് ആരെ കൊണ്ടുപോകുന്നത്? മുഹമ്മദ് നബിയെ കൊണ്ടുപോകുന്നത്. അക്സ എന്ന് പറഞ്ഞാൽ സമർപ്പണത്തിന്റെയും അനുസരണത്തിന്റെയും ആശയങ്ങളുടെ മാക്സിമത്തിലേക്ക്. അതാണ് വജാഅ റജുലും മിൻ അക്സൽ മദീനത്തി എന്ന് പറഞ്ഞല്ലോ, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന്, പട്ടണത്തിന്റെ അല്ല നാഗരികതയുടെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു നാഗരികതയുടെയും ഒരു സംസ്കാരത്തിന്റെയും മാക്സിമത്തിലെത്തിയ, അങ്ങേ അറ്റത്തെത്തിയ ഒരാൾ ഓടി വന്നിട്ട്, സൂറത്ത് യാസീൻ പറയുന്നുണ്ട്, ഓടി വന്നിട്ട് പറഞ്ഞു ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീങ്ങളെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, പിന്തുടരണം എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യാസീൻ ഒരു ആയത്തുണ്ട്. അതാണ് അക്സ എന്ന് പറയുന്നത്. അപ്പോ അനുസരണത്തിന്റെ, ദൈവീകമായ ആശയങ്ങളുടെ അനുസരണത്തിന്റെ മാക്സിമത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയതാണ് മസ്ജിദുൽ അക്സയിലേക്കുള്ള കൊണ്ടുപോക്ക്. ഇവര് പറയും പോലെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നല്ലേ പറയേണ്ടത്? മുഹമ്മദ് നബിയെ കിടന്നുറങ്ങുന്ന മുഹമ്മദിനെ ഞാൻ വീട്ടിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നാ പറയേണ്ടത്? ഇപ്പൊ ഞാൻ നിങ്ങളെ ഇവിടുന്ന് ഈ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയ, മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോയി എന്ന് പറയോ? ഇല്ല. അപ്പൊ ഇവര് പറയുന്ന മേറാജ് ഇന്ന് പാരമ്പര്യമായി അറിയപ്പെടുന്ന ഇസ്രാ മുഹമ്മദിന്റെ വീട്ടിൽ നിന്ന് മുഹമ്മദിനെ എവിടേക്ക് കൊണ്ടുപോയതാണ്? ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി മിൻ ബൈതിഹി ഇലൽ മലയിലാലാന്നോ ഇലല്ലാഹി എന്നെന്തെങ്കിലുമൊക്കെ പറയണം. ഇവിടെ ഈ മസ്ജിദുൽ അക്സയിൽ എത്തിയാൽ അവിടെ അള്ളാഹുവിന്റെ വചനങ്ങൾ അവിടെ എത്തിയാൽ കാണും, അവിടെ എത്തിയാൽ അള്ളാഹുവിനെ തന്നെ കാണും. അത് സൂറത്ത് വന്നജ്മിൽ പറയുന്നുണ്ട്, ജന്നത്തുൽ മഅ്വയിൽ വെച്ച് അള്ളാഹുവിനെ മുഹമ്മദ് നബി കണ്ടെത്തിയെന്ന്. അങ്ങനെ കണ്ടെത്തും, അതിപ്പോ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കണില്ല അതെങ്ങനെ കണ്ടെത്തുകയാണ്. ജന്നത്തുൽ മഅ്വയിൽ വെച്ച് സിദ്റത്തുൽ മുന്തഹയിലെ അങ്ങേയറ്റത്തുള്ള ഒരു സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് ജനങ്ങൾക്കൊക്കെ ഏത് പ്രശ്നങ്ങൾക്കും അഭയം തേടാനുള്ള ഒരു ജന്നത്തുണ്ട്. ഏത് പ്രശ്നങ്ങൾക്കും, സങ്കീർണമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് അഭയം കണ്ടെത്താനുള്ള ഒരു ജന്നത്തുണ്ട്, ഒരു തോട്ടം, ഒരു സ്വർഗം. അത് അപ്പൊ വിശദീകരിക്കാതെ ഇപ്പൊ പറയുന്നത് അവിടെ എത്തും. എവിടെ? മസ്ജിദുൽ അക്സയിൽ എത്തിയ ഒരാൾക്ക് അത് മുഹമ്മദ് നബിയെ എത്തിച്ചിട്ടുണ്ട് അവിടേക്ക് എന്നാ പറയുന്നത്. അത് പറയുന്ന ചില ആളുകൾ പറയുന്ന സൂറത്തുൽ ഇസ്രായിന്റെ തുടക്കം മുതൽ സൂറത്തുൽ ഇസ്രായിന്റെ അവസാനം വരെയുള്ള പോക്കാണ് അതെന്നാ. സൂറത്തുൽ ഇസ്രായിന്റെ അവസാനത്തിൽ എത്തുമ്പോഴത്തേക്കും മുഹമ്മദ് നബി മസ്ജിദുൽ അക്സയിൽ എത്തുന്നുണ്ട്. ചില ആളുകൾ പറയുന്ന അവിടെ നിൽക്കണില്ല, സൂറത്തുൽ ഹജ്ജിൽ എത്തുമ്പോഴത്തേനാണ് മസ്ജിദുൽ അക്സയിൽ എത്തുന്നത് എന്നാ പറയുന്നത്. സൂറത്തുൽ ഹജ്ജിലാണ് അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും മാക്സിമത്തിലെത്തിൽ ഒരാൾ എത്തുന്നത് എന്നാണ്. അവിടെ എത്തുമ്പോൾ നുരിയഹു മിൻ ആയാത്തിന, ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ എത്തുമ്പോൾ അവൻ കണ്ടെത്തും. അതാണ് അവിടെ ബാറക്കന ഹൗലഹു, ആ മസ്ജിദുൽ അക്സയിൽ എത്തുമ്പോൾ അവിടെ അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്. അവിടെ അനുഗ്രഹീതവും ദൈവത്തിന്റെ ആശയങ്ങളും വചനങ്ങളും കണ്ടെത്താൻ പറ്റുന്നതുമായ ഒരു കേന്ദ്രമാണ്, ഒരു സ്ഥലമാണ് അവിടെ എത്തുന്ന ആളുകൾ. പക്ഷേ മുഹമ്മദ് നബി അവിടെ, മുഹമ്മദ് നബിയെ അതുവരെ മുഹമ്മദ് നബിയെ അള്ളാഹു കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അതാണല്ലോ വൈദാ തുത്തുല അലൈഹിം ഉൽ ആമിനു ബിഹി, നിങ്ങൾ വിശ്വസിക്കുക, ഔലാ തോമിനു അല്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദൻ വ ബുക്കിയ, അവിടെ കരയിലിന്റെയും സങ്കടപ്പെടലിന്റെയും തന്റെ ജീവിതം തന്നെ അവന്റെ മുമ്പിൽ സമർപ്പിക്കലിന്റെയും മാക്സിമത്തിലെത്തുന്ന അവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് പറയുന്നത് ചിലവര് അതാണല്ലോ യബ്അസുഹുല്ലാഹു മഖാമം മഹ്മൂദ എന്ന് പറയുന്നത്. അവിടെ എത്തിയാൽ സ്തുതിക്കപ്പെടുന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് മുഹമ്മദ് നബിയെ അവിടെ എത്തുമ്പോൾ ഈ മസ്ജിദുൽ അക്സയിൽ എത്തുമ്പോൾ മുഹമ്മദ് നബി മഖാമം മഹ്മൂദയിൽ എത്തപ്പെടുന്ന ഒരു സ്ഥാനമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ച ആളുകളാണ് എന്ത് പറഞ്ഞത്, സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കം മുതൽ സൂറത്തുൽ ഇസ്രായിലി ഇതേ ഇപ്പൊ ഞാൻ ഈ സൂറത്തു അൻആമിൽ ഓതിയ ഇതേ 10 കൽപ്പനകൾ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതാണ് മസ്ജിദുൽ ഹറം. സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കത്തിലും പറയേണ്ട ഈ 10 കൽപ്പനകൾ, ആളെ കൊല്ലരുത്, വ്യഭിചരിക്കരുത്, വ്യഭിചാരം എന്ന് താൽക്കാലികമായി പറയണം കേട്ടോ, അതല്ല ശരിയായ, സിനയോട് അടുക്കരുത്, ആളെ കൊല്ലരുത്, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൂറത്തുൽ ഇസ്രായിലിന്റെ തുടക്കത്തിലും പറയുന്നത് സൂറത്തുൽ അൻആമിൽ ഞാനിപ്പോ ഓതി വെച്ച ഈ ആയത്തിലും ഈ മസ്ജിദുൽ ഹറമാണ് പറയുന്നത്. പവിത്രതകൾ ലംഘിക്കാൻ പാടില്ലാത്ത ഇന്തിഹാക്കുൽ ഹുർമത്ത് എന്നാ പണ്ഡിതന്മാരായി എഴുതിയിരിക്കുന്നത്. ഹുർമത്ത് പവിത്രതകൾ വിച്ച് ചിന്താനോ ലംഘിക്കാനോ പാടില്ലാത്ത ദൈവത്തിന് നാം സമർപ്പിക്കേണ്ട ദൈവിക ആശയങ്ങളാണ് മസ്ജിദുൽ ഹറം. അവിടെ നിന്ന് മുഹമ്മദ് നബി എവിടേക്ക് കൊണ്ടുപോവുകയാണ്, മസ്ജിദുൽ അക്സയിലേക്ക്, അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും മാക്സിമത്തിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയതാണ് അത്. അതാണ് മസ്ജിദുൽ അക്സയിലേക്കുള്ള പോക്ക്. അപ്പൊ മസ്ജിദുൽ പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ മസ്ജിദ് എന്ന് പറയുന്നത് തഖ്വയിലാണ് പണിയേണ്ടത്, ഭക്തിയിലാണ് ഈ മസ്ജിദ് പണിയേണ്ടത്. സിമെന്റിലും കല്ലിലും അല്ലാന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പോലെ മസ്ജിദുൽ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ ഭക്തിയിൽ അധിഷ്ഠിതമായ, ഭക്തിയിൽ തറയിട്ട സിമെന്റിലും കല്ലിലും തറയിട്ട, സിമെന്റ് കൊണ്ടും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും തറയിട്ട പള്ളി എന്നല്ല, ഭക്തിയിലാണ് ആ പള്ളി പണിയേണ്ടത്. സൂക്ഷ്മതയിലും തന്റെ ദൈവത്തെ സൂക്ഷിക്കേണ്ട, ദൈവിക കൽപ്പനകളെ സൂക്ഷിക്കേണ്ട, അത് തന്റെ ജീവിതത്തിൽ പകർത്തേണ്ട, അതാണ് അതിന്റെ ബേസ്. ആ ബേസിലാണ് ഈ പള്ളി പണിയേണ്ടത്, അവിടെയാണ് ഈ ആശയം പണിയേണ്ടത്. അവിടെ പണിയുന്ന പള്ളിയാണ് വിശുദ്ധ ഖുർആൻ. അതിലാണ് നീ നിൽക്കാൻ പാടുള്ളൂ, അതിലേ നീ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിലല്ലാതെ നീ നിൽക്കരുത്. നിനക്ക് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പള്ളി അതാണ്. ലാ തഖും ഫീഹി വല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ ഔവലി യൗമിൻ, ലോകാരംഭം മുതൽ തന്നെ, അല്ലാതെ ഈ മറ്റേ പള്ളിയല്ല, ലോകാരംഭം മുതൽ തന്നെ മാനവരാശിക്ക് ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരാശയം, അഹക്കു ഏറ്റവും അർഹതപ്പെട്ടത് അന്തഖൂമ ഫീഹി, നീ അതിലാണ് നിൽക്കേണ്ടത്. ഫീഹി റിജാലുൻ, ആശയത്തിലുണ്ട് കുറച്ചാളുകൾ, റജലായ ധീരന്മാരായ കുറച്ചാളുകൾ അതിലുണ്ട്. യുഹിബ്ബൂനായി യതതഹറു, അവര് ആശയപരമായി പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന കുറച്ചാളുകൾ ആ ആശയത്തിലുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, ആശയപരമായി അങ്ങനെ പരിശുദ്ധരായി ഈ ആശയം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധരാകുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയുള്ളൂ, അവരെ അല്ലാഹു സ്നേഹിക്കുകയുള്ളൂ, അല്ലാതെ ഒരു ബിൽഡിംഗിൽ പോയി നിൽക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടം ഉള്ളൂ എന്നല്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ, നമ്മൾ തല്ലുകൂടാനൊന്നും പോകണ്ട, തർക്കിക്കാനൊന്നും പോകണ്ട, അങ്ങനെ നിൽക്കണവർ നിന്നോട്ടെ. അതല്ല, ഇതൊന്നും അല്ലല്ലോ വേണ്ടത്, ശരിയായ ഇസ്ലാം ഇതല്ലല്ലോ വേണ്ടത് എന്ന് ഇസ്ലാമിനെ തേടുന്ന വല്ല ആളുകളുണ്ടെങ്കിൽ അവരോടോ നമ്മളിത് പറയണം. അവർക്ക് വേണമെങ്കിൽ എടുക്കാം, ഇതാണ് ഇസ്ലാം, ഇതാണ്. അല്ലാതെ മെറ്റീരിയലായ ഒരു പള്ളിയല്ല, മെറ്റീരിയലായ പദാർത്ഥത്തിൽ അധിഷ്ഠിതമായ ഒരു ബിൽഡിംഗ് അല്ല ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ ഒമൻ അതലമും ഇമ്മൻ ആയറള ദിക്കിരിന, എന്റെ വചനം ഇമ്മൻ, എന്റെ വചനങ്ങളെ അവരെ ഉത്ബോധിപ്പിക്കപ്പെട്ട ശേഷം ആ വചനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അതേ പ്രയോഗം തന്നെ ഒമൻ അതലമും ഇമ്മൻ മന മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ ആശയങ്ങളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞ് അവിടേക്ക് പോകാൻ അയക്കാതെ അതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി വേറാരുണ്ട്? അതാണ് മസ്ജിദ്. അന്നൽ മസാജിദിലില്ല, എല്ലാ ആശയങ്ങളും അള്ളാഹുവിന്, നാം സമർപ്പിക്കേണ്ട ആശയങ്ങളൊക്കെ അള്ളാഹുവിനാണ് കൊടുക്കേണ്ടത്, മറ്റൊരു മനുഷ്യനും കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വിളിക്കേണ്ടതും അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിക്കേണ്ടതും വലാത്തതുമായ അള്ളാഹി അഹദ, അതുകൊണ്ട് തന്നെ വിളിയും അള്ളാഹുവിനെ തന്നെയാകണം. അല്ലാഹുവിനെ തന്നെ വിളിക്കേണ്ടതെന്ന അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടതുമെന്നാണ്. നമ്മൾ പറഞ്ഞു അല്ലാഹു എന്ന് പറഞ്ഞതൊക്കെ അവന്റെ മാർഗമാണ്, അവന്റെ വിധിവിലക്കുകളാണ് അല്ലാഹു എന്ന് പറയുന്നത്. അത് ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് വിശദീകരിച്ചു തന്നാണ്. അല്ലാഹു എന്ന് പറയുന്നത് ഒരു ഒന്നല്ല. അല്ലാഹു എന്ന് പറയുന്നത് അല്ലാഹുവിനോട് ശത്രുത വെക്കുക, അല്ലാഹുവിന് കടം കൊടുക്കുക, അല്ലാഹുവിനെ സഹായിക്കുക, അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുക, അല്ലാഹുവിനോട് പോരടിക്കുക, അല്ലാഹുവിനോട് ഏറ്റുമുട്ടുക, അല്ലാഹുവിന് എതിരാകുക എന്നൊക്കെ പറയുന്നത് അവന്റെ മാർഗനിർദ്ദേശങ്ങളോട് നാം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ മറ്റൊന്നല്ലാതെ ഞാൻ വിശദമായിട്ട് പല ക്ലാസ്സുകളിലും വിശദീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ. അള്ളാഹുവിനെ സഹായിക്കുക, അള്ളാഹുവിന് കടം കൊടുക്കുക, അള്ളാഹുവിനോട് പോരാടുക, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുക, അള്ളാഹുവിനോട് മുഷാക്കക്കാകുക, ഇതൊക്കെ പറഞ്ഞ അവന്റെ മാർഗനിർദ്ദേശങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ വാളെടുത്ത് അള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ പോക്കല്ല, അള്ളാഹുവിലേക്ക് ഒരു ലക്ഷ്യം ഉറപ്പിയ മണി ഓർഡർ അയക്കൽ അല്ല അള്ളാഹുവിനെ സഹായിക്കൽ എന്നൊക്കെ പറഞ്ഞു. എന്നതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മാർഗനിർദ്ദേശങ്ങളിലേക്കുള്ള ജനങ്ങളുടെ വിളിയാണ്. അപ്പൊ ഏത് വ്യവസ്ഥിതിയും ഏത് ആശയങ്ങളും അല്ലാഹുവിന് തന്നെയാണ് വേണ്ടത് എന്നിരിക്കെ ആ അല്ലാഹുവിലേക്ക് തന്നെയാണ് നിങ്ങൾ ആളുകളെയും വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അല്ലാഹുവിനെ തന്നെയാണ് വിളിക്കേണ്ടതെന്ന് വെച്ചോളൂ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലാഹിനെ വിളിച്ചോളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. വലാത്തത് അല്ലാഹിയായതാ, പിന്നെ ഏതാ മസാജിദ്? ഇന്നമായി ഉംറു മസാജിദ് അല്ലാഹി, അല്ലാഹുവിന്റെ ആശയങ്ങൾക്ക് തങ്ങളുടെ ഉംറു കൊടുക്കുക, ആയുസ് കൊടുക്കുക. ഇന്നമാന്ന് പറഞ്ഞാൽ ഓൺലി എന്നാണ്, അവർ മാത്രമേ എന്നാ, ഇന്നമ ഹസറിന്റെ അർത്ഥത്തിനാ, ഇന്നമ അനബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. ഇന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഒറ്റ ഇലാഹു മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഇന്നമക്ക് അങ്ങനെ ഒരു പ്രയോഗങ്ങൾ കാണാതെ പഠിക്കണം, കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും, ഈ ഇന്നമയുടെ ആ ശരിയായ അർത്ഥം നിങ്ങൾ പഠിച്ചാൽ. ഇന്നമായി മസാജിദ് അല്ലാഹി, അള്ളാഹുവിന്റെ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവൻ കൊടുക്കുക, ഉംറ് കൊടുക്കുക, ആയുസ് കൊടുക്കുക, അതിന് സജീവത കൊടുക്കുക. ആര് മാത്രമേ ഉള്ളൂ? മൻ ആമന ബില്ലാഹി വല്യവുമില്ലാഹരി, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും, വലം യക്ഷയില്ലല്ല, അള്ളാഹുവിനെയല്ലാതെ അവന്റെ വ്യവസ്ഥിതിയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്ത ആളുകളും മാത്രമേ അതിന് തന്റെ ജീവൻ കൊടുക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ്, അല്ലാതെ ഈ പള്ളി പരിപാലിക്കുക, അള്ളാഹുവിനെയും അന്ത്യദിനത്തിലെയും വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നല്ല. മുശ്രിക്കുകൾ ഇന്ന് പള്ളി പരിപാലിക്കുന്നുണ്ട്, മുനാഫിക്കുകൾ പള്ളി പരിപാലിക്കുന്നുണ്ട്. പള്ളി പരിപാലിക്കാൻ ആർക്കും വയ്ക്കും? അവര് മാത്രമേ പള്ളി പരിപാലിക്കൂ എന്നല്ല, പള്ളി പരിപാലിക്കാനാണെങ്കിൽ അതിന് പൈൻ്റടിക്കാനും സെക്രട്ടറി ആകാനും പ്രസിഡന്റ് ആകാനും ശമ്പളം കൊടുക്കാനും കാലിനെ നിശ്ചയിക്കാനും കാലിനെ പിരിച്ചുവിടാനും ഇതിനെന്തിനാ മന്നാമന ബില്ലാഹി വല്യവുമില്ലാഹരി വലം യക്ഷയില്ലല്ല. ഈ മൂന്ന് വിശേഷണം ഈ സാധാരണ പള്ളി പരിപാലിക്കാനാണെങ്കിൽ വേണ്ട. തങ്ങളുടെ ജീവൻ ഉംറ് എന്ന് പറഞ്ഞാൽ ഏജ് എന്നാണ്, ആയുസ്, അമറ യഅമറു ഉംറ്, ഗിവിംഗ് ലൈഫ്, തങ്ങളുടെ ജീവിതം നൽകുക. എന്തിന്? മസാജിദ് അല്ലാഹി, ദൈവികമായ ആശയങ്ങൾക്ക് തന്റെ മനസ്സിൽ അവന്റെ ആശയമായി സ്വീകരിച്ച ആ ആശയങ്ങൾക്ക് തങ്ങളുടെ ജീവൻ കൊടുക്കുക. ആര് മാത്രമേ ഉള്ളൂ? മൻ ആമന ബില്ലാഹി വല്യവുമിൽ ആഖിരി വലം യക്ഷയില്ലല്ലാ, വേറെ ആരെയും പേടില്ല, അള്ളാഹുവിനെ അല്ലാതെ ഇവര് മാത്രമേ അതിന് കൊടുക്കുകയുള്ളൂ. പിന്നെ ഏതാ പള്ളി എന്നല്ല അർത്ഥം വന്നത്? വലാ തുബാഷിറൂഹുന്ന വാന്തും മാക്കിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുമ്പോ നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടരുത്. ഇത്രയും കാര്യങ്ങളാണ്. അത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് സിയാമ വിശദീകരിച്ചു തന്നപ്പോ വിശദീകരിച്ചു തന്ന ആയത്താണ്. അവിടെ സ്ത്രീകളുമില്ല, ബന്ധപ്പെടലുമില്ല, സംഗതികളൊന്നുമില്ല, ഇന്റർകോഴ്സൊന്നും അവിടെ ഇല്ല. അവിടെ ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരു മിനിറ്റ് വിശദീകരിക്കും. അവിടെ അന്നിസായി എന്ന് പറഞ്ഞ ദുർബലരായ ആളുകൾ, അവരോട് നിങ്ങൾ നല്ല നിലയ്ക്ക് പെരുമാറാവൂ എന്ന് ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ ബാഷിറൂഹുന്ന ഫൽആന ബാഷിറൂഹുന്ന ഉപതവും ആ കതബല്ലാഹു ലക്കും എന്ന് പറഞ്ഞു ആദ്യം. ഫൽആന, ഇനി മുതൽ, ഇതുവരെ നിങ്ങൾ ഈ ദുർബലരും വിശ്വാസപരവും മറ്റും ദുർബലരായ ആളുകളോടും സാമ്പത്തിക രംഗത്തൊക്കെ ദുർബലരായ ആളുകളോട് വളരെ മോശമായിട്ട് നിങ്ങൾ ഇതുവരെ പെരുമാറിയിരുന്നത്, അത് ആ സമൂഹത്തിൽ നിയമമായിരുന്നു. പക്ഷേ ഫൽആന ബാഷിറൂഹുന്ന, ഇനി മുതൽ അവരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറുക, അവർക്ക് ഗുഡ് ന്യൂസ്, ബഷർ എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് കൊടുത്ത് പെരുമാറുക എന്നാണ്. വിശാരത്ത് കൊടുക്കുക. നല്ല വാർത്ത, മനുഷ്യരെ ഇനി നിങ്ങളോട് നിങ്ങളെ ചൂഷണം ചെയ്യപ്പെടുകയില്ല, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഞങ്ങൾ കവർന്നെടുക്കൂല, നിങ്ങളെ ഇനി കൊച്ചാക്കി ഞങ്ങൾ സംസാരിക്കൂല, ഇനി നിങ്ങളുടെ ഒരു അവകാശവും ഞങ്ങൾ കവർന്നെടുക്കൂല എന്നൊക്കെയുള്ള വിശാരത്ത്, സന്തോഷ വാർത്ത കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറുക. ഓപത്താകൂ, നിങ്ങൾ അന്വേഷിക്കുക, മാ കതബല്ലാഹുലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് നിയമമാക്കിയിട്ടുള്ളത്. ഈ മനുഷ്യരോട് പെരുമാറാനും അവരോട് സഹവർത്തിത്വത്തിൽ ജീവിക്കാനും എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുക. ഇപ്പോഴത്തെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോഴത്തെ അർത്ഥം, ഇനി മുതൽ നിങ്ങൾ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ എത്തരണം കിട്ടും നോക്കിക്കോളി എന്നാണ് ഇപ്പോഴത്തെ അർത്ഥം. അള്ളാഹു നിങ്ങൾക്ക് എത്ര കുട്ടികൾ വിരിച്ചിക്കണോ എന്ന് തേടിക്കോളി എന്നാണ്. നല്ല സംഗതി. ഇങ്ങോട്ട് അവസാനം പറയണ എന്താണോ, ആ ആയത്തെ അവസാനിപ്പിക്കണ ലാലക്കും തത്തക്കും, അങ്ങനെ നിങ്ങൾക്ക് മുത്തക്കിയാകാന്ന്. അത് അന്ന് തന്നെ ഞാൻ അതിന്റെ ഈ സിയാമു വിശദീകരിച്ചപ്പോ അന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ മുത്തക്കിയാകാമെങ്കിൽ ഇന്ന് ലോകത്ത് പല ആൾക്കാരും മുത്തക്കിയാവുന്നതാണ്. അങ്ങനെയല്ല, മനുഷ്യരോട് നല്ല നിലക്ക്, അതാണ് ബഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മീറ്റ്, കണ്ടുമുട്ടുക. ബഷറ എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ് കൊടുക്കുക, ബഷറ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായി പെരുമാറുക. ഈ മൂന്നർത്ഥേ ഉള്ളൂ. ഈ ഇന്റർ കോഴ്സ് ഒക്കെ എവിടുന്ന് വന്നാന്ന് എനിക്കറിയില്ല. ഈ പദത്തിന് ബഷറ ബിഷാരത്ത് ബഷർ മുബാഷർ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നേരിട്ട് എന്നൊക്കെ അർത്ഥം, ഏറ്റവും മീറ്റ് നേരിട്ട് കണ്ടുമുട്ടുക എന്നൊക്കെയുള്ള അർത്ഥം. അതാണ് ഈ ടി വിയിലൊക്കെ കാണാൻ മുബാഷർ ലൈവ് എന്നില്ലേ. എങ്ങനെയാണ് ഈ സ്ത്രീകളുമായിട്ടുള്ള ഈ ബന്ധപ്പെടൽ? ഇതാ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്, ഈ അറബികൾക്ക് ഇതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഈ കള്ളുടിക്കുക സ്ത്രീകളുമായി ബന്ധപ്പെടുക, കള്ളുടിക്കുക സ്ത്രീകളുമായി ബന്ധപ്പെടുക. 11 സ്ഥലങ്ങളിലോ 13 സ്ഥലത്തെങ്കിലും ബന്ധപ്പെടലാണ് ഖുർആനിൽ ഒരു വ്യാഖ്യാനത്തിട്ടുള്ളത്. ഒരൊറ്റ സ്ഥലത്തും ബന്ധപ്പെടലില്ല കേട്ടോ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട്. ഇത് അത് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമൊന്നുമല്ല വിശുദ്ധ ഖുർആൻ. സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പഠിപ്പിക്കാൻ ഒന്നല്ല. ബാഷറയായാലും ലാമസയാണെങ്കിലും ഇഫാലത്താണെങ്കിലും ഹർസാണെങ്കിലും ലാമസെന്നാണെങ്കിലും ജുനുബെന്നാണെങ്കിലും അങ്ങനെ ബിഹാ ആണെങ്കിലും ഫഹഷ ആണെങ്കിലും സിനയാണെങ്കിലും 11 or 13 സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളിലൊന്നും സ്ത്രീ സംസർഗമല്ല അർത്ഥം, സ്ത്രീകളുമായി ബന്ധപ്പെടലല്ല അർത്ഥം. അതാ ഞാൻ പറഞ്ഞ സിന എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോയി എന്ന് ഞാൻ അപ്പൊ പറഞ്ഞത്, വ്യഭിചാരമല്ല അവിടുത്തെ അർത്ഥം. ഫഹഷാന്ന് പറഞ്ഞാൽ അതല്ല. ഫഹഷാനെ അങ്ങനെ ചോദിച്ചു, വയൽ വല്ല ദീന ചെയ്ത പകലു പായിശത്തൻ, അവര് വല്ല പായിശത്തും ചെയ്ത കാലു വചതിനാലേ ഈ ആപാന, ഞങ്ങളെ വാപ്പാരൊക്കെ ഇങ്ങനെ ചെയ്യണ കണ്ടുക്കണു. ഞാൻ ചോദിച്ചു, വാപ്പാരൊക്കെ അങ്ങാടിയിൽ വന്നിട്ട് അത് ചെയ്തിരുന്നത്, ഫാഹിഷത്ത് അതാണെങ്കിൽ വൈദാ ഫാലു ഫാഹിഷത്തൻ, അവർ വല്ല ഫാഹിഷത്തും ചെയ്താൽ കാലു അവർ പറയും വചതിന അലേ ഈ ആപാന, ഞങ്ങളെ വാപ്പാരൊക്കെ ഇത് ചെയ്യണ കണ്ടുക്കണു, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യണത്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ആന്റി ഇസ്ലാമിക്ക, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളും ആശയങ്ങൾക്കുമാണ് ഫാഹിഷത്ത് എന്ന് പറയാം. ലൂത്ത് നബിയുടെ സമൂഹം ചെയ്ത ഫാഹിഷത്തും അത് തന്നെയാണ്. ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ഇജാലിന്റെ അടുത്തേക്ക് റജൽ എന്ന് പറഞ്ഞാൽ നല്ല തന്റെയോടുള്ള ധൈര്യമുള്ള ആണുങ്ങൾക്കാ റജൽ എന്ന് പറയാം, അവരടുത്തേക്കാ പോവുക ഈ ആവശ്യാർത്ഥം. കോഴിക്കോട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ആവശ്യാർത്ഥം റജലിന്റെ അടുത്തേക്കല്ല പോവുക, വിൽദാനിന്റെ അടുത്തേക്കാ പോവുക, ഔലാദിന്റെ അടുത്തേക്കാ പോവുക. സുലൈമാൻ യൂത്തിന്റെ സമൂഹത്തിന്റെ ആവശ്യാർത്ഥം നല്ല റജൽ. ആ തേത്തൂനെ റിജാലാന്ന് അവർ ചോദിക്കുന്നത്, നിങ്ങൾ റജലിന്റെ അടുത്തേക്കാണോ പോണത്, മിന്ദൂനി നിസായിന്ന, നിസായിനെ വിട്ടുന്ന. അവർ ഈ ആശയത്തെ പഠിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും നിസായിന്റെ അടുത്തേക്കാ പോകേണ്ടത്, പക്ഷെ അവർ അവരുടെ റജലുകളെ ചുറ്റിപ്പറ്റിയാണ് ആ സമൂഹം കഴിഞ്ഞത്. അതാണ് ആ പറഞ്ഞത്, അവ യഥാർത്ഥത്തിൽ ഈ ആശയവുമായി അവർ ചെല്ലേണ്ടിരുന്നത് ആ സമൂഹത്തിലെ നിസാവുകളിലേക്കാണ്, പക്ഷെ അവരതല്ല ചെയ്തത് എന്നാണ് ആ പറഞ്ഞത്. അതാണ് അവർ ചെയ്ത ഫാഹിഷത്ത്. എന്താ ഉന്നത സംഗതികളൊക്കെ ആകെ പൊളിച്ചിരിക്കുകയാണ്. അപ്പോ എവിടുന്നാ പോയാ പോന്നത്? അവിടുന്ന. പക്ഷേ ഇങ്ങനെ നിങ്ങൾ നല്ല വാർത്തകൾ കൊടുക്കരുത്. എപ്പോൾ എപ്പോ നിങ്ങൾ നല്ല വാർത്തകൾ കൊടുക്കരുത് ഇവരോട്, ഈ ദുർബലർക്ക്? വാന്തും മാക്കിഫൂന, നിങ്ങൾ പഠനത്തിലും അത് പഠനത്തിൽ മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിൽ, എന്തെഫിൽ മസാജിദ്, ഈ ആശയങ്ങളുടെ പഠനത്തിലും നടപ്പിൽ വരുത്തതിലും അക്കഫാന മുലാസിമായിട്ട് കഴിയാതാ. ഒരു ഡോക്ടറുടെ കഴുത്തിൽ ഈ സ്റ്റെത് എത്ര എങ്ങനെ കഴിയും, അതിനാണ് അക്കഫ മുലാസിമായിട്ട് കഴിയാം, വിട്ടുപിരിയാതെ. അപ്പൊ ഈ ആശയവുമായി പഠനത്തിലും അത് നടപ്പിൽ വരുത്തലിലും മുഴുകി ഇരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ഇത് നടപ്പിൽ വരുത്തിയാൽ ഉണ്ടാവുന്ന മേന്മകളെ കുറിച്ചോ അത് നിങ്ങൾക്ക് കിട്ടാവുന്ന അതിന്റെ പ്രോഫിറ്റുകളെ കുറിച്ചോ ഗുണങ്ങളെ കുറിച്ചോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നന്നെ പ്രോഫിറ്റുകളൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള ഈ ഗുഡ് ന്യൂസ് ഓടിപ്പോയി കൊടുക്കരുത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് അത് പരാജയപ്പെട്ടാൽ ഇവരിതിട്ട് പോകും, ഏ ഇതിലതൊന്നുമില്ല. ഒന്നെങ്കിലും നടപ്പാക്കി വിജയിപ്പിച്ചിട്ട് വേണം അവരോട് പറയാൻ, മക്കളെ ഇത് ഇതിലേക്ക് വന്ന ഇന്നന്ന ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് വേണം കൊടുക്കാൻ. ആ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നിങ്ങൾ അത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ ചെയ്യാ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, എത്തിക്കാഫിൽ അല്ലെങ്കിൽ പറ്റുമോ? ഞാൻ എത്തിക്കാഫിൽ അല്ലാതെ പള്ളിയിൽ ഇരിക്കാന്ന് വിചാരിച്ചോളി. എന്റെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഇവര് പറയുന്ന സംഗതി ചെയ്യാൻ പറ്റുമോ? വലാ തൊബാശിറോഹുന്ന, നിങ്ങൾ മുബാശർ നടത്തരുത്. എപ്പോൾ വാന്തും ആക്കിഫൂന, നിങ്ങൾ എത്തിക്കാഫിലായിരിക്കുമ്പോ, ഫിൽ മസാജിദി, പള്ളികളിൽ. അപ്പൊ എത്തിക്കാഫിൽ അല്ലെങ്കിലോ? അപ്പൊ എത്തിക്കാഫിൽ അല്ലെങ്കിലോ? ക്ലാസ് എടുക്കുമ്പോ മൊബൈല് വിളിക്കണ്ടെന്ന് പറഞ്ഞ, ക്ലാസ് എടുക്കുമ്പോഴല്ലെങ്കിലോ വിളിക്കാം. അപ്പൊ അതൊന്നല്ല വിഷയം, അതൊന്നല്ല. അതിന് എന്തൊക്കെ വ്യാഖ്യാനം അവിടെ എഴുതിയിരിക്കണമെന്നോ, എന്തൊക്കെ ദുർവ്യാഖ്യാനങ്ങളാ മുഫസിരിങ്ങൾ ആയത്തിന് അട്ടിമറിക്കാൻ ചെയ്ത പണികൾ എന്നൊക്കെ. എന്തിനാ അള്ളാഹുവിന്റെ വചനം ഇങ്ങനെ അങ്ങ് അട്ടിമറിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കും. മാനവരാശിക്ക് ഗുണകരമായ ഒരു പ്രത്യയശാസ്ത്രത്തെ അവർക്ക് ഗുണ കിട്ടുന്നത് കൊണ്ട്, അതാണല്ലോ ഞാൻ പറഞ്ഞ അഞ്ച്, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, 51% ആളുകൾ ലോകത്തെ സത്യം പറയുന്ന ആളുകളാണെങ്കിൽ ലോകം പ്രകാശമാനമാകും. ലോകം പിടിച്ചാ കിട്ടൂല. ലോകത്ത് മുസ്ലിങ്ങൾ ഈ ആരാധനകൾക്കും ഈ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്കും, അവർ ഒരാരാധനക്ക് ഉപയോഗിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 10 കൊല്ലം അവരത് മാറ്റിവെച്ചാൽ അവരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാം. അതാ പറഞ്ഞ 20,000 സ്കൂള് തുടങ്ങാം ഒരു വർഷത്തെ ഒരാരാധനക്ക് ചെലവഴിക്കുന്ന പണം ഉണ്ടെങ്കിൽ. 20,000 സ്കൂള് ഇന്ത്യയിൽ ഒരു വർഷത്തെ ഒരാരാധനക്ക്. ബാക്കിയുള്ള ആരാധനകൾക്കും അതിന്റെ നടത്തിപ്പിനും അതിന്റെ കെട്ടിടങ്ങൾക്കും ചെലവഴിക്കുന്ന പണം വേറെ കേട്ടോ. അതാ ഞാൻ പറയണത്, എന്തിനാണ് ഇതിങ്ങനെ കളയുന്നത് എന്നാണ്. ഗുണകരമായിട്ട് ദൈവം അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളെ അവന് തന്നെ ഗുണകരകരമായിട്ട് ഉപയോഗിക്കാൻ അവന്റെ ബുദ്ധി ഉപയോഗിക്കാതെ, അവന്റെ പ്രവർത്തനങ്ങൾ അതിലേക്ക് തിരിച്ചുവിടാതെ, ഇത് നാശത്തിലേക്കും നശിപ്പിക്കാനും അവന് തന്നെ ദോഷകരമാക്കിയിട്ട് ഇതിനെ എന്തിനു മാറ്റുന്നു എന്നാ. അവന് ആ സമൂഹത്തിന് തന്നെ ഗുണകരമാക്കി മാറ്റേണ്ടതാ. ഇവർ ചോദിക്കണ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇത് ഇപ്പൊ പോണ പോക്കിന് പോയാ പോരെന്നാ. ഒരു നിസ്സാരമായ കാര്യം മാറ്റിമറിക്കപ്പെട്ടാൽ തന്നെ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു നിസ്സാരമായ കാര്യം മാറ്റിമറിക്കപ്പെട്ടാൽ മതി. അത് ഞാൻ പറഞ്ഞല്ലോ മുമ്പൊരു ക്ലാസ്സില്, ഒരു വല്യപ്പാക്ക് പേരക്കുട്ടിണ്ടായി, മൂന്നാമത്തെ കുട്ടിണ്ടായതിന്റെ തുണക്കാരനാണ്. അതാണ് ഇപ്പോഴും എനിക്ക് എപ്പോഴും ആ ഉദാഹരണം പറയുന്നതാണ്. ആ കുട്ടിണ്ടായപ്പോ ആ വീട്ടിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് പിന്നെ നടക്കുന്ന കച്ചവടമൊക്കെ വിജയിക്കാത്ത ജ്യോത്സ്യം പറഞ്ഞു ഈ കുട്ടിണ്ടായതുകൊണ്ടാണ്. എന്റെ സുഹൃത്താണ് വലിയപ്പ. ഞാൻ ചോദിച്ചു, ഇങ്ങോട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലേ ചോദിച്ചു. ഞാൻ എന്താ പറയുന്നത്, ഓല് വിശ്വസിക്കാണ് വിശ്വസിച്ചു. നമ്മളിനിപ്പോ അതിന്റെ ഇടപെടുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇനി നാളെ ഒരു ജ്യോത്സ്യം വന്നിട്ട് വരാം. ആ വീട്ടില് ദുരിതം വന്നു, കച്ചവടമൊക്കെ പരാജയം, തൊടുന്നതൊക്കെ പരാജയം. ഒരു വലിയപ്പ ജീവിച്ചിരിപ്പുണ്ട്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാല് രാത്രി വലിയപ്പ ഉണ്ടാവില്ല എന്നാണ്. വലിയപ്പനെ തലക്കടിച്ചു കൊള്ളു കൊല്ലും. ഒരു അന്ധവിശ്വാസം പ്രശ്നമില്ല എന്നങ്ങൾ പറയുന്നത്. എന്താ ഇപ്പൊ പ്രശ്നം? ഓണപ്പോക്കിനങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ ഒരു ജനതയുടെ നിസ്സാരമായ ഒരു പ്രശ്നം തൊട്ട് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു പറഞ്ഞ ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ഒരു സിമ്പിളായ കാര്യത്തിൽ നിന്ന് വരെ വ്യതിചലിക്കുമ്പോൾ അവന്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കുന്ന പറയുന്നത്. ആ കുടുംബത്തിൽ ഒരു 4-ാമത്തെ കുട്ടി ജനിച്ചാൽ അന്ന് മുതൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യം വന്നാൽ ആ കുട്ടിയെ പാതിരാക്കും, കാലുമ പിടിച്ച് തച്ചുകൊല്ലും. അതാ പറയണത്, ഒരു അന്ധവിശ്വാസം, അള്ളാഹു പറയാത്ത ഒരു വിശ്വാസം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഒരു വിശ്വാസം ലോകത്തുണ്ടാവുമ്പോ ആ വിശ്വാസം ശിർക്കാവുകയും ആ ആശയം ശിർക്കാവുകയും ആ ശിർക്ക് ലോകത്തിന് ദുൽമാവുകയും ചെയ്യുന്നു. ഞാൻ ഇതാ പറയുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിരവധിയാണ് പറയാനുള്ളത്. എങ്ങനെ ശിർക്ക് ദുൽമാവുക എന്നുള്ളത്, ശിർക്ക് ദുൽമാവും. അപ്പൊ അതാ പറയണത്, അള്ളാഹുവിന്റെ ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അത് ലോകത്തുണ്ടാക്കി തീർക്കുന്ന നാശം എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാതെ ഈ ലോകം ഈ രൂപത്തിൽ എത്തിപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്, മൗലികമായ അള്ളാഹുവിന്റെ ആശയങ്ങളിൽ നിന്ന് ലോകം വ്യതിചലിച്ചു. കാലാകാലങ്ങളിൽ ലോകം വ്യതിചലിച്ചിട്ടുണ്ട്. ഇവര് പറയണ വ്യതിചലിക്കൂലാന്ന്, മുസ്ലിങ്ങൾ വ്യതിചലിച്ചിട്ടില്ല, ചേട്ടന്മാര് വലിച്ച് പിന്നെ 100 ക്ക് 100